عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وبعد. شيخ أبو عبد الله حمزة النايلي حفظه الله രചിച്ച തൻബീഹുൽ ഉമ്മ എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാമത്തെ ലേഖനം. ഈ ലേഖനത്തിന്റെ പേര് ഷെയ്ഖ് നൽകിയിരിക്കുന്നത് അൽ ആലിമു റബ്ബാനി, റബ്ബാനിയായ ആലിം, റബ്ബാനിയായ പണ്ഡിതൻ എന്നുള്ളതാണ് ഇതിന്റെ തലക്കെട്ട്. ഈ ലേഖനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് റബ്ബാനി എന്നുള്ള ഈ ഒരു പേരിനെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സച്ചരിതരായ പണ്ഡിതന്മാരെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അൽ ആലിമുർ റബ്ബാനി, റബ്ബാനിയായ ആലിം എന്ന് പറയുക, ഈ ഒരു പദപ്രയോഗം ഇസ്ലാമിക ലോകത്ത് സുപരിചിതമായ ഒന്നാണ്. പക്ഷെ മലയാളികളായ നമ്മൾ പലപ്പോഴും പലരും ഇത് അപൂർവമായിട്ട് കേൾക്കാൻ സാധ്യതയുള്ള ഒരു പദപ്രയോഗമാകും. മാത്രമല്ല നമ്മിൽ പലരും ഇത് കേട്ടിട്ടുണ്ടാകുക സൂഫികളായ ആളുകൾ അവരവരുടെ തൊരീക്കത്തിലെ ഷെയ്ഖുമാരെ, വഴിവിളച്ച ഷെയ്ഖുമാരെ വിശേഷിപ്പിക്കാനാണ് ഈ പദപ്രയോഗം നടത്തുന്നതായിട്ട് നാം കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പലരും നമ്മൾക്ക് മുന്നേ ധരിച്ചു വച്ചിരുന്നത് ഈ റബ്ബാനി എന്നൊക്കെയുള്ള പദപ്രയോഗം, അത്തരം ഷെയ്ഖുമാരങ്ങനെ വിശേഷിപ്പിക്കുക, ഇതൊക്കെ സൂഫികളുടെ ഒരു ഏർപ്പാടായിട്ടാണ് നമ്മളൊക്കെ പലരും ധരിച്ചു വച്ചിരുന്നത്. എന്നാലിത് സൂഫികളുടെ ഒരു വാക്കല്ല, ഇത് വിശുദ്ധ ഖുർആനിൽ തന്നെ മൂന്നോളം സ്ഥലങ്ങളിൽ അള്ളാഹു താല സച്ചരിതരായ പണ്ഡിതന്മാരെ, ശരിയായ ഉലമാക്കളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പദപ്രയോഗമാണ്. ഈ ഒരു റബ്ബാനി എന്നുള്ള പദം, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ വിവക്ഷ എന്താണെന്നതിനെ കുറിച്ചിട്ട് ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്ന ഏതാനും ചില വാചകങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്ന് മനസ്സിലാവും. ഈ പദം എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇത് അറബ്, അള്ളാഹുവിന്റെ ഇസ്മായ റബ്ബ് എന്നുള്ള ഇസ്മിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവരെ ഇങ്ങനെ പറയുന്നതെന്നാണ്. അഥവാ ഇവർ അള്ളാഹുവിനോട്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് അങ്ങേയറ്റം ഇബാദത്ത് ചെയ്ത് റബ്ബിനോട് അങ്ങേയറ്റം ബന്ധപ്പെടുന്ന ആളുകളാണ്. അപ്പോ ആ റബ്ബിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഈ ഒരു നാമം ഇവർക്ക് നൽകാൻ കാരണമെന്ന് ആണ് ഒരഭിപ്രായം. വേറൊരു കൂട്ടർ പറയുന്നത് അതല്ല, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർബാബുൽ അലിം, ഇൽമിന്റെ അധിപന്മാർ എന്നുള്ള നിലക്കാണ് ഈ ഒരു പദപ്രയോഗം വന്നിരിക്കുന്നതെന്നാണ്. അഥവാ അങ്ങേയറ്റത്തെ ഇൽമ്, വിജ്ഞാനമുള്ള ആളുകൾ എന്ന ഉദ്ദേശാർത്ഥത്തിലാണ് റബ്ബാനി എന്നിവരെ പേര് പറയാൻ കാരണമെന്നാണ്. വേറെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നത് അത്തർബിയ, ജനങ്ങളെ തർബിയത്ത് നൽകുക, ജനങ്ങളെ സംസ്കരിക്കുക, ജനങ്ങൾക്ക് ശരിയായ ശിക്ഷണം നൽകുക എന്നതിലേക്ക് ചേർത്തി, തർബിയത്ത് എന്നുള്ള പദത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് റബ്ബാനി എന്നുള്ള ഈ പേര് വന്നിരിക്കുന്നതെന്നൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. ചുരുക്കം ഈ വാക്ക് വന്നിട്ടുള്ളത് ശരിയായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതൊരു ബിദഅത്തിന്റെ ഏതെങ്കിലും ആളുകൾ കൊണ്ടുവന്ന ഒരു കാഴ്ചപ്പാടല്ല. ചിലർ പറയുന്നത് ഇവർ തർബിയത്ത് നടത്തുന്നവരാണ്, ജനങ്ങളെ അങ്ങേയറ്റം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ആളുകളാണ്, അവരാ തർബിയത്തിന്റെ വിഷയത്തിൽ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മൻഹജ് സ്വീകരിക്കുന്ന ആളാണ്. അഥവാ റബ്ബ് എന്നുള്ള ഇസ്മിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, വേണ്ടത് വേണ്ട സമയത്ത് നൽകിക്കൊണ്ട് ഒന്നിനെ സംസ്കരിക്കുക, പരിചരിക്കുക എന്നുള്ളതാണ് റബ്ബ് എന്നുള്ള ഇസ്മിന്റെ ഒരർത്ഥമായിട്ട് പറയാറുള്ളത്. അതുപോലെ തന്നെ ഈ ആളുകളും അവർ ജനങ്ങളെ തർബിയത്ത് നടത്തുമ്പോൾ, ജനങ്ങളെ ശിക്ഷണം നൽകുമ്പോൾ ഓരോരുത്തർക്കും വേണ്ട സമയത്ത് വേണ്ടത് പഠിപ്പിച്ചുകൊണ്ട് വേണ്ട ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലാണെന്നൊക്കെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ചുരുക്കം ഈ ഒരു പദപ്രയോഗം ഇതിൽ നിന്ന് വന്നതാണ്. ഇനി നമുക്ക് ഷെയ്ഖിന്റെ ഈ ലേഖനത്തിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ലേഖനം ആരംഭിക്കുന്നത് ഇന്നൽ ഉലമാ അർ റബ്ബാനിയീൻ ഹും വറസത്തുൽ അംബിയ യഹ്ദൂന ഇലൽ ഹഖി വയുർശിദൂന ഇലൈഹി. റബ്ബാനികളായ ഉലമാക്കൾ, അവരാണ് അമ്പിയാക്കന്മാരുടെ പിൻഗാമികൾ. അവർ ഹിദായത്തിലേക്ക് ജനങ്ങളെ വഴിനയിക്കുന്നു, അതിലേക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഫഹും മനാറാത്തുൽ ഹുദ വ മസാബിഹുദ്ദുജ. ആ ആളുകൾ, അത്തരം ഉലമാക്കൾ, അവർ ഹിദായത്തിന്റെ ദീപസ്തംഭങ്ങളാണ്. മാത്രമല്ല അന്ധകാരത്തില് അവർ വിളക്കുകളെ പോലെയാണ്. അല്ലദീന യുനീറൂന ലിന്നാസി അത്തുരീഖ്, അവർ ജനങ്ങൾക്ക് വഴിവെളിച്ചം നൽകുന്നു. ശേഷം അദ്ദേഹം പറയുന്നു, ഖാലൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ഉലമാക്കളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഹും ഫിൽ അർളി ബിമൻസിലത്തിൻ നുജൂമി ഫിസ്സമാ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, അവയ്ക്ക് ആകാശത്തിൽ നക്ഷത്രത്തിനുള്ള സ്ഥാനം എപ്രകാരമാണ്, അതുപോലെയാണ് ഉലമാക്കൾക്ക് ഈ ഭൂമിയിൽ സ്ഥാനമുള്ളത്. ബിഹിം യഹ്തദി അൽ ഹൈറാനു ഫിൽ ളുൽമ. അന്ധകാരത്തിൽ വഴിയറിയാതെ, ദിശയറിയാതെ അലയുന്ന ആളുകൾ, അവർ ഈ ഉലമാക്കളിലൂടെയാണ് ശരിയായ ദിശ മനസ്സിലാക്കുന്നത്, ശരിയായ ഹിദായത്ത് എന്തെന്ന് മനസ്സിലാക്കുന്നത്. വഹാജത്തു നാസി ഇലൈഹിം അഅലമു മിൻ ഹാജതിഹിം ഇല ത്വഅാമി വശ്ശറാബ്. ജനങ്ങൾക്ക് ഇത്തരം ഉലമാക്കളെ ആവശ്യമുണ്ട്. അവർക്ക് അവരുടെ ഭക്ഷണപാനീയങ്ങൾ, അത് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനേക്കാൾ വലിയ ആവശ്യം ഇത്തരം ഉലമാക്കളെ ആണുള്ളതെന്നാണ്. ജനങ്ങൾക്ക് ഇത്ര വലിയ ആവശ്യം, ഭക്ഷണപാനീയത്തേക്കാൾ വലിയ ആവശ്യം ഇത്തരം ഉലമാക്കളെയാണ് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. ഖാല ഇമാമുൽ ആജുരി, ഇമാം ആജുരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അഖ്ലാഖുൽ ഉലമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ഫമാ ലന്നുകും റഹിമക്കുമുള്ള ബി തുരീഖിൻ ഫീഹി ആഫാത്തുൻ കസീറ. ഒരു വഴിയെക്കുറിച്ച് അദ്ദേഹം ഒരു നമ്മളുടെ ചിന്തയിലേക്ക് ഒരു ഉദാഹരണം കൊണ്ടുവരികയാണ്. ഒരു വഴിയെക്കുറിച്ച് നീ എന്താണ് കരുതുന്നത്? ഫീഹി ആഫാത്തുൻ കസീറ, ആ വഴിയിൽ ധാരാളം അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. വയഹ്താജു നാസു ഇലാ സുലൂഖിഹി ഫീ ലൈലത്തിൻ ളുൽമ, ജനങ്ങൾക്കാകട്ടെ ആ വഴിയിലൂടെ ഇരുട്ട് നിറഞ്ഞ, ഇരുൾ മുറ്റിയ ഒരു രാത്രിയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. ഫഇല്ലം യകുൻ ഫീഹി മിസ്ബാഹുൻ വഇല്ലാ തഹയ്യറു, അത്തരമൊരവസ്ഥയിൽ അവർക്കൊരു വിളക്കില്ലെങ്കിൽ, അവർക്ക് വഴിവെളിച്ചം നൽകുന്ന ഒരു വിളക്കില്ലെങ്കിൽ അവരാകെ പരിഭ്രാന്തരാകും, അവരാകെ അങ്കലാപ്പിലാകും. ഫഖയ്യലല്ലാഹു ലഹും ഫീഹി മസാബീഹ് തുളിഉ ലഹും, അപ്പോൾ അല്ലാഹു തആല ഇതാ അവർക്ക് ഒരു വിളക്ക് നൽകുന്നു. അങ്ങനെ അവർക്ക് പ്രകാശം നൽകുന്ന, അവർക്ക് വഴിയെക്കുറിച്ചിട്ട് ദിശ നൽകുന്ന ഒരു വിളക്ക് അവർക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഫസലകൂഹു അലസ്സലാമത്തി വലാഫിയ, അങ്ങനെ ആ വിളക്കിന്റെ സഹായത്താൽ അവർ സുരക്ഷിതമായിട്ട് ആ വഴിയിലൂടെ പ്രവേശിക്കുന്നു. സുമ്മജാഅത് തബഖാതു മിനന്നാസ് ലാബുദ്ദ ലഹും മിനസ്സുലൂക്കി ഫീഹ, അതിനുശേഷം മറ്റ് ചില വിഭാഗങ്ങൾ കൂടി കടന്നു വന്നു, അവർക്കും ആ വഴിയിലൂടെ പ്രവേശിക്കേണ്ടതുണ്ട്. ഫസലകൂ, അങ്ങനെ അവർ ആ വഴിയിലൂടെ പ്രവേശിച്ചു. ഫബൈനമാഹും കദാലിക്, അവരത്തരമൊരവസ്ഥയിലായിരിക്കെ അവരാ വഴിയിലൂടെ പ്രവേശിച്ചു, ആ വെളിച്ചത്തിലൂടെ വെട്ടത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത് തുഫിയത്തിൽ മസാബിഹ്, ആ വിളക്കുകൾ ഇതാ കെട്ടുപോകുന്നു. ഫബഖൌ ഫിൽ ളുൽമ, അവരാ ഇരുട്ടിൽ അവശേഷിക്കുന്നു, വഴിയറിയാതെ പരിഭ്രാന്തരായിക്കൊണ്ട് അവശേഷിക്കുന്നു. ഫമാ ലന്നുകും ബിഹിം, ഈ ഒരവസ്ഥയെക്കുറിച്ച് നീ എന്താണ് കരുതുന്നത്? ഹാക്കദൽ ഉലമാ ഉഫിന്നാസ്, ഇതുപോലെയാണ് ഉലമാക്കളും. ലാ യഅലമു കസീറും മിനന്നാസി കൈഫ അദാഇൽ ഫറായിൽ വകൈഫ ഇജ്തിനാബിൽ മഹാരിം വകൈഫ യഅബ്ദുല്ലാ ഇല്ലാ ബിബിഖായിൽ ഉലമാ. ഭൂരിഭാഗം ആളുകളും, വലിയൊരു വിഭാഗം ആളുകൾ, അവർക്ക് എങ്ങനെയാണ് അള്ളാഹു നിർബന്ധമാക്കിയ ഫർളുകൾ നിർവഹിക്കേണ്ടത്, അതുപോലെ തന്നെ അള്ളാഹു വിരോധിച്ച ഹറാമുകൾ എങ്ങനെയാണ് വെടിയേണ്ടത്, എങ്ങനെയാണ് റബ്ബിനെ ശരിയായ നിലക്ക് ആരാധിക്കേണ്ടത്, ഇതൊന്നും അറിയുമായിരുന്നില്ല ഈ ഉലമാക്കൾ ഇല്ലായിരുന്നെങ്കിൽ എന്നാണ്. ഫഇദാ മാത്തൽ ഉലമാ തഹയ്യറന്നാസ്, അതുകൊണ്ട് തന്നെ ശരിയായ ഉലമാക്കൾ അവർ മരണപ്പെട്ടാൽ ജനങ്ങളാകെ പരിഭ്രാന്തിയിലകപ്പെടും, അവരാകെ അങ്കലാപ്പിലാകും. വദറസൽ ഇൽമു ബിമൗതിഹിം, അവരുടെ മരണത്തോടുകൂടി ഇൽമ് അത് നാമാവശേഷമായി പോകും. വലഹറൽ ജഹൽ, മാത്രമല്ല അജ്ഞത വ്യാപിക്കും, അജ്ഞത തലവെക്കും. ഫഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ മുസീബത്തുൻ മാ അഅലമുഹ അലൽ മുസ്ലിമീൻ. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ ഒരു മുസീബത്ത് എന്താണ് ബാധിക്കാനുള്ളതെന്നാണ് ഇമാം ആജൂരി റഹിമഹുള്ള അഖ്ലാഖുൽ ഉലമായിൽ പറയുന്നത്. വസദക മൻകാൽ. അതുകൊണ്ട് തന്നെ ഒരു കവി പറഞ്ഞത് എത്ര സത്യം, മൽ ഫളലു ഇല്ലാ ലി അഹ്ലിൽ അൽമി ഇന്നഹു മാലൽ ഹുദ ലിമൻ ഇസ്തഹദ അദില്ലാഉ. മൽ ഫളലു ഇല്ലാ ലി അഹ്ലിൽ അൽമി, ഫളല് ശ്രേഷ്ഠത എന്നുള്ളത് അത് അഹ്ലുൽ ഇൽമിന് മാത്രമുള്ളതാണ്, ഉലമാക്കൾക്ക് അവകാശപ്പെട്ടതാണ് ശ്രേഷ്ഠത എന്നുള്ളത്. എന്തുകൊണ്ടാണ് അതിന് കാരണം? ഇന്നഹു മാലൽ ഹുദ, അവർ ഹിദായത്തിലാണ്. ലിമൻ ഇസ്തഹദ അദില്ലാഉ, മാത്രമല്ല ഹിദായത്ത് അന്വേഷിച്ചു വരുന്നവർക്ക് അവർ വഴികാട്ടികളുമാണ്. ഇത് ഇമാം ഇബ്നു അബ്ദുൽ ബർ ജാമിഉ ബയാനിൽ അൽമി വ ഫളലിഹി, അൽമിന്റെ ഫളല് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ, സുപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ എടുത്തുകൊടുത്ത ഒരു കവിതയാണ്. ശേഷം ഷെയ്ഖ് പറയുന്നു, വലഅല്ലക്കും അയ്യുഹൽ അഹിബ്ബ അൽ കിറാം തതസാഅലൂന വഹുക്കലക്കും ദാലിക്, ഒരുപക്ഷെ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഇപ്പൊ പരസ്പരം ചോദിക്കുന്നുണ്ടാകും. എന്താണ് ചോദിക്കുന്നത്? മൻ ഹുവൽ ആലിമുർ റബ്ബാനി, ആരാണ് ഈ ആലിമുർ റബ്ബാനി? ഈ ലേഖനത്തിന്റെ തലവാചകത്തിൽ, തലക്കെട്ടിൽ പറഞ്ഞിരിക്കുന്ന ആലിമുർ റബ്ബാനി, റബ്ബാനികളായ ആലിം, റബ്ബാനികളായ പണ്ഡിതൻ, റബ്ബാനിയായ പണ്ഡിതൻ, അത് ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. മാഹിയ സിഫാത്തുഹു, അവരുടെ വിശേഷണങ്ങൾ എന്താണ്, അവരുടെ ഗുണങ്ങൾ എന്താണ്, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പരസ്പരം ചോദിക്കുന്നുണ്ടാകാം, നിങ്ങൾക്കത് ചോദിക്കാനുള്ള അവകാശവുമുണ്ട്. ഫഹലും മബിന ലിനതാർ റഫ അലൈഹി, അതുകൊണ്ട് തന്നെ നമുക്ക് ആ പണ്ഡിതന്മാരെ കുറിച്ച്, റബ്ബാനികളായ ഉലമാക്കൾ അതാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ഇനി റബ്ബാനികളായ ഉലമാക്കളെ വിശദീകരിക്കാൻ നിൽക്കുകയാണ്. ഇവിടെ ഷെയ്ഖ് മൂന്നോളം ആയത്തുകൾ, റബ്ബാനി എന്നുള്ള ഈ പദം വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിരിക്കുന്ന മൂന്നോളം സന്ദർഭങ്ങളിലെ ആയത്തുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആയത്തുകളെല്ലാം തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഉലമാക്കളെ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു തആല ഇൽമിനെയും അതേപോലെ തന്നെ ഇൽമ് അമൽ ദഅവ ഈ മൂന്ന് കാര്യങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ആയത്തുകളിലാണ് ഈ റബ്ബാനികളായ ഉലമാക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പരാമർശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലിമ്രാന്റെ 79-ാമത്തെ ആയത്താണ് ഇതിലെ ഒന്നാമതായിട്ട് വരുന്നത്. അള്ളാഹു തആല പറയുന്നു, മാ കാന ലി ബശരിൻ അൻ യുതിയഹുല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ നുബുവ ثم يقول لنا يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون ما كان لبشر ان يؤتيه الله الكتاب والحكمه والنبوه ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതല്ല, ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്ത്? ആ മനുഷ്യൻ അല്ലാഹു തആല ഹിക്മത്തും അതുപോലെ തന്നെ പ്രവാചകത്വവും വേദഗ്രന്ഥവും നൽകി, അഥവാ അദ്ദേഹത്തിനെ പ്രവാചകനാക്കി. അതിനുശേഷം സുമ യഖൂലുലിന്നാസ്, അതിനുശേഷം ആ പ്രവാചകൻ ജനങ്ങളോട് കൽപ്പിക്കുകയാണ്, കൂനു ഇബാദൻ ലി, നിങ്ങളെല്ലാവരും എനിക്ക് ഇബാദത്ത് ചെയ്യണം. ഇങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരാകണം എന്ന ഒരു കൽപ്പന പ്രവാചകന്മാർ നൽകുകയില്ല. വലാക്കിൻ കൂനു റബ്ബാനിയിൻ, നേരെ മറിച്ച് ആ പ്രവാചകന്മാരെല്ലാവരും ജനങ്ങളോട് കൽപ്പിക്കുക, കൂനു റബ്ബാനിയിൻ, നിങ്ങൾ റബ്ബാനികളാവണമെന്നാണ്. ബിമാ കുന്തും തുഅല്ലിമൂന കിതാബ്, കാരണം നിങ്ങൾ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നവരാണ്. വബിമാ കുന്തും തദ്റുസൂൻ, നിങ്ങൾ വേദഗ്രന്ഥം പഠിക്കുന്നവരുമാണ്. അങ്ങനെ ഇരിക്കെ അതുകൊണ്ട് തന്നെ, ഈ ഒരു കാരണം കൊണ്ട്, നിങ്ങൾ വേദഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റബ്ബാനികളാകണം എന്നാണ് അവർ കൽപ്പിക്കുക, അല്ലാതെ നിങ്ങളെല്ലാവരും എനിക്ക് ഇബാദത്ത് ചെയ്യണം എന്നുള്ളൊരു കൽപ്പന അവർ നൽകുകയില്ല എന്നാണ്. ഇത് ജൂത നസറാണികൾക്ക് അല്ലാഹു തആല മറുപടി നൽകുന്ന സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ഇവിടെ മുഫസ്സിരീങ്ങൾ റബ്ബാനി എന്നുള്ള ഈ പദത്തിനെ വിശദീകരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇതിന്റെ വിശദീകരണമായിക്കൊണ്ട് സലഫുകളായ മുഫസ്സിരീങ്ങൾ അവർ പറഞ്ഞുള്ള ധാരാളം അഭിപ്രായങ്ങൾ നമുക്ക് തഫ്സീറുകളിൽ കാണാം. ഷെയ്ഖ് ഇവിടെ എടുത്തുകൊടുത്തിരിക്കുന്നത് മഹാനായ ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ തഫ്സീറു സഅദിയിൽ കൊടുത്തിരിക്കുന്ന തഫ്സീറാണ്. ഇവിടെ സാന്ദർഭികമായിട്ട് പറയട്ടെ, ഷെയ്ഖ് ഇവിടെ ഈ ഗ്രന്ഥത്തിൽ പലപ്പോഴായിട്ട് എടുത്തുകൊടുക്കുന്ന ഒരു തഫ്സീറാണ് തഫ്സീർ സഅദി. തഫ്സീർ സഅദിയെ കുറിച്ചിട്ട് നമ്മൾ സലഫ് ദീന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ ഗ്രന്ഥത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഏറ്റവും അടുത്ത കാലഘട്ടത്തിൽ മരിച്ചുപോയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമി റഹിമഹുള്ളയുടെ ഗുരുവായിരുന്ന, പ്രധാനപ്പെട്ട ഒരു ഗുരുവായിരുന്ന ആളായിരുന്നു ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി റഹിമഹുള്ള. അദ്ദേഹം രചിച്ച തഫ്സീറാണ് തഫ്സീർ സഅദി എന്ന പേരിൽ അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അറിയപ്പെടുന്നത്. ഈ തഫ്സീറിന്റെ ഒരു വ്യതിരിക്തത എന്നുള്ളത്, നമ്മൾ നമുക്കറിയാം തഫ്സീറുകൾ ധാരാളമുണ്ട്, വലിയ വലിയ തഫ്സീറുകൾ, വലിയ വോളിയങ്ങൾ കണക്കുള്ള 10-20 വോളിയങ്ങൾ കണക്കുള്ള തഫ്സീറുകളുണ്ട്. ഇതേപോലെ തന്നെ ചെറിയ തഫ്സീറുകളുണ്ട്. ഈ ഷെയ്ഖ് നാസറുദ്ദീൻ സാഅിദിയുടെ തഫ്സീർ വ്യതിരിക്തമാവുന്നത്, ഷെയ്ഖ് ഈ തഫ്സീറിൽ ഭൂരിഭാഗവും കൊടുത്തിരിക്കുന്ന അഭിപ്രായങ്ങൾ, തഫ്സീർ എന്ന് പറയുന്നത് ഏകദേശം ഈ വലിയ വലിയ തഫ്സീറുകളിൽ സലഫുകൾ പറഞ്ഞിട്ടുള്ള എന്തെല്ലാം അഭിപ്രായങ്ങളുണ്ടോ ഇതിനെയൊക്കെ ചുരുക്കി അതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടാകുക. ഈ തഫ്സീർ ആകെക്കൂടി 2 വോളിയം ഉള്ളൂ, അല്ലെങ്കിൽ 1 വോളിയം, ഒറ്റ വോളിയത്തിൽ ഒതുങ്ങുന്ന ഒരു തഫ്സീറാണിത്. പക്ഷേ ഇതിൽ ഇദ്ദേഹം ഏകദേശം സലഫുകളുടേതായി വന്നിട്ടുള്ള തഫ്സീറിൽ വന്നിട്ടുള്ള റിവായത്തുകളെ എല്ലാത്തിനെയും കൂടി ആറ്റിക്കുറുക്കിയിട്ടാണ് ഇദ്ദേഹം 1-3 വരികളിൽ ഒതുക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു തഫ്സീറാണ്. അതുകൊണ്ട് തന്നെ ഈ തഫ്സീറിന്റെ ഒരു വ്യതിരിക്തത എന്നുള്ളത് നമുക്ക് തഫ്സീർ സഅദി വായിച്ചു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സലഫുകളുടെ കൗലുകളെല്ലാത്തിനെയും ഇത് സ്പർശിച്ചിട്ടുണ്ടാവും ഷെയ്ഖിന്റെ വാക്കുകളിൽ. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അനുഭവിച്ചറിയാൻ കഴിയുന്ന തഫ്സീറാണ്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ഖും നമ്മളെ ഷെയ്ഖ് ഹംസയും ഇദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ ഭൂരിഭാഗം കൊടുത്തിരിക്കുന്നത് ഷെയ്ഖ് നാസറുദ്ദീൻ സഅദിയുടെ തഫ്സീറിൽ നിന്നാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പണ്ഡിതൻ എന്ന് പറയുന്നതും ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി എന്നാണ്. അതിനെക്കുറിച്ച് ചില പഠനങ്ങൾ തന്നെ ഉണ്ട്. കാരണം ഷെയ്ഖ് നാസറുദ്ദീൻ സഅദിയുടെ ഈ ഒരു കഴിവ് അപാരമാണ്. കാരണം എത്രയോ കൗലുകൾ ഉണ്ടാകും ഒരു ആയത്തിന്റെ തന്നെ ഒരു പദത്തിനെ കുറിച്ച്. പക്ഷെ ഈ പദത്തിനെ അവയെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ, അവയെല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ 2-3 വരികളിൽ ഇതിനെ വിശദീകരിക്കുക എന്നുള്ളത് അപാരമായ കഴിവ് വേണം. ഷെയ്ഖ് ഉസൈമീന് പലപ്പോഴും ലഭിച്ചിട്ടുള്ള കഴിവുകൾ കാര്യങ്ങളെ തർത്തീബാക്കുന്നതിനും, ഷെയ്ഖ് ഉസൈമീന് അറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ആ വിഷയത്തിൽ. അഥവാ ഷെയ്ഖ് ഉസൈമീൻ ദർസ് എടുത്തു കഴിഞ്ഞാൽ ഷെയ്ഖ് ഉസൈമീന്റെ പല ദർസുകളും പുസ്തകങ്ങളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഷെയ്ഖ് ഇത് ആദ്യം പുസ്തകമായിരുന്നു എഴുതിയതാണ്. അതല്ല, ഷെയ്ഖ് എഴുതിയ ക്ലാസ്സിനെ പല അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂടി പുസ്തകമാക്കിയതാണ്. അത് അത്രയും അതിനൊരു തർത്തീബ് ഉണ്ടായിരിക്കും, വളരെ കൃത്യമായ തർത്തീബ്. മാത്രമല്ല അതിനുശേഷം പിന്നെ നമുക്ക് ഷെയ്ഖ് പുസ്തകം എഴുതിയതിനു ശേഷം ആ പുസ്തകം ക്ലാസ് എടുത്തതാണോ, അതല്ല, ആ ക്ലാസ് എടുത്തതിനു ശേഷം ഷെയ്ഖിന്റെ ഈ ക്ലാസ് പുസ്തകമാക്കിയതാണ്, ഇത് പറയാൻ പ്രയാസകരായിരിക്കും. ഭൂരിഭാഗം അദ്ദേഹത്തെ ക്ലാസ്സുകളാണ്, പക്ഷെ അതാണ് പുസ്തക രൂപത്തിൽ ഇറങ്ങിയത്. പക്ഷെ അത്രയും വലിയ തർത്തീബ് ഷെയ്ഖ് ഉസൈമീന്റെ ദർസുകൾക്കുണ്ട്. ആ ഒരു കഴിവ് പലപ്പോഴും ഷെയ്ഖ് ഉസൈമീന് ലഭിച്ചത് ഷെയ്ഖ് നാസറുദ്ദീൻ സഅദിയിൽ നിന്നാണെന്നൊക്കെ ചില പഠനങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ശരി, ഇവിടെ ഷെയ്ഖ് കൊടുത്തിരിക്കുന്ന തഫ്സീറിലേക്ക് നമുക്ക് വരാം. ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി സൂറത്തു ആലിമ്രാനിന്റെ 79-79 ഈ ആയത്തിൽ റബ്ബാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ പ്രവാചകന്മാരും കൽപ്പിച്ചിരുന്നത് നിങ്ങൾ റബ്ബാനികളാവാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റബ്ബാനികളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഐ ഉലമ ഹുക്കമ ഹുലമ മുഅല്ലിമീന ലിന്നാസി വ മുറബ്ബീഹിം ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി ആമിലീന ബിദാലിക് ഫഹും യഅമുറൂന ബിൽ ഇൽമി വൽ അമലി വത്തഅലീം അല്ലതി ഹിയ മദാറു സആദ. ആ റബ്ബാനികൾ ആരാണ്? അവർ ഉലമാക്കളാണ്. അതേപോലെ തന്നെ ഹുക്കമാകളാണ്, ഹിക്മത്തുള്ളവരാണ്. അതേപോലെ തന്നെ ഹിൽമുള്ളവരാണ്, അങ്ങേറ്റം പക്വതയുള്ളവരാണ്. മുഅല്ലിമീന ലിന്നാസ്, അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നവരാണ്. വ മുറബ്ബീഹിം, അവർക്ക് ശരിയായ ശിക്ഷണം നൽകി അവരെ സംസ്കരിക്കുന്നവരാണ്. ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി, വലിയ വലിയ വിജ്ഞാനങ്ങൾ അവരെ പഠിപ്പിക്കുന്നതിന് മുൻപേ ഏറ്റവും പ്രാഥമികമായ വിവരങ്ങൾ നൽകിക്കൊണ്ട്, ചെറിയ വിജ്ഞാനങ്ങൾ നൽകി പഠിപ്പിച്ച് അതിനുശേഷം വലിയ വലിയ വിജ്ഞാനങ്ങൾ നൽകുന്നവരാണ്. ആമിലീന ബിദാലിക്, അവരാ വിജ്ഞാനത്തിനനുസരിച്ച് അമൽ ചെയ്യുന്നവരാണ്. ഫഹും യഅമുറൂന ബിൽ ഇൽമി വൽ അമൽ, അവര് ജനങ്ങളോട് ഇൽമ് നേടാനും അതിനനുസരിച്ച് അമൽ ചെയ്യാനും കൽപ്പിക്കുന്നവരാണ്. വത്തഅലീം, അതിനുശേഷം ആ ഇൽമ് ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്യുവാൻ വേണ്ടി അവർ കൽപ്പിക്കും. ഇതാണ് റബ്ബാനികൾ എന്നുള്ള ഈ പദത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി പറയുന്നത്. നമ്മളിത് ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി പറഞ്ഞ ഓരോ വാക്കുകളും ഇപ്പൊ ഉലമാക്കളാണെന്ന് പറഞ്ഞത്, ഇത് നമ്മൾ വലിയ വലിയ തഫ്സീറിൽ എടുത്തൊക്കെ കാണാൻ കഴിയും. ചിലപ്പോൾ ഇബ്നു അബ്ബാസ് ഉലമാക്കളാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഖത്താദ ഹുക്കമാകളാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ വേറെ സലഫുകളിൽപ്പെട്ട ആളുകൾ, ഇത് മുഅല്ലിമീന ലിന്നാസ്, ഇതൊക്കെ തഫ്സീറുകളിൽ വന്ന പദങ്ങളെ ഷെയ്ഖ് നാസറുദ്ദീൻ സഅദി ക്രോഡീകരിച്ച് എഴുതിയതാണ്. ഇതുപോലെ തന്നെ ഈ റബ്ബാനി എന്നുള്ള പദം വന്നിരിക്കുന്ന മറ്റൊരു ആയത്ത് സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ ആയത്താണ്. അള്ളാഹു തആല പറയുന്നു, ഇന്ന അൻസൽന തൗറാത ഫീഹ ഹുദൻ വനൂർ യഹ്കുമു ബിഹ അന്നബിയൂന അല്ലദീന അസ്ലമു ലില്ലദീന ഹാദു والربانيون والأحبار بمستهفلوا من كتاب الله وكانوا عليه شهداء. അള്ളാഹു തആല പറയുന്നു, ഇന്ന അൻസൽന തൗറാത്ത ഫീഹ ഹുദൻ വനൂർ, നാം തൗറാത്ത് ഇറക്കിയിരിക്കുന്നു, അതിൽ ഹിദായത്തുമുണ്ട് പ്രകാശമുണ്ട്. യഹ്കുമു ബിഹ അന്നബിയൂന അല്ലദീന അസ്ലമു, നമുക്ക് കീഴ്പ്പെട്ട പ്രവാചകന്മാർ ആ തൗറാത്ത് അനുസരിച്ച് വിധിക്കുന്നു. ലില്ലദീന ഹാദു, യഹൂദികളായ ആളുകൾക്ക്. വർ റബ്ബാനിയൂൻ, ആ പ്രവാചകന്മാർക്ക് ശേഷം അവരോടൊപ്പം റബ്ബാനിയകളും വിധിക്കുന്നു. വൽ അഹ്ബാർ, അഹ്ബാറുകളും പുരോഹിതന്മാരും വിധിക്കുന്നു. ബിമുസ്തഹ്ഫിലു മിൻ കിതാബില്ലാ വകാനു അലൈഹി ഷുഹദ, അതെന്തുകൊണ്ടാണ് ഈ റബ്ബാനികളായ ആളുകൾ ഇങ്ങനെ വിശദീകരിക്കാൻ കാരണം? അവർ വേദഗ്രന്ഥത്തെ സംരക്ഷിച്ചവരാണ്, അവരാ വേദഗ്രന്ഥത്തിന്റെ സാക്ഷികളുമാണ്, അതുകൊണ്ടാണ് അവരിങ്ങനെ വിശദീകരിക്കാൻ കാരണമെന്നാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ റബ്ബാനി എന്നുള്ള റബ്ബാനിയൂൻ എന്നുള്ള പദം പ്രയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഒരു ആയത്താണ്. ഇതുപോലെ തന്നെയാണ് സൂറത്തുൽ മാഇദയിൽ 63-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, യഹൂദികളായ ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകളുടെ അവരുടെ പല തെമ്മാടിത്തരങ്ങളും അവരുടെ ചില ധിക്കാരങ്ങളും പറഞ്ഞതിന് ശേഷം, ലൗല യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാർ അൻ ഖൗലിഹിമുൽ ഇസ് വ അക്ലിഹിമു സുഹുത് ലബിസ മാ കാനൂ യസ്നഊൻ, എന്തുകൊണ്ടാണ് റബ്ബാനികളായ ആളുകൾ, റബ്ബാനികളായ വലിയ വലിയ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ പുരോഹിതന്മാർ, അവരിൽപ്പെട്ട ആളുകൾ, അവരെന്തുകൊണ്ട് ഇത്തരം ഈ ഒരു തെറ്റായ കളവിൽ നിന്നും, അതുപോലെ തന്നെ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നതിൽ നിന്നും ആ സമൂഹത്തെ വിരോധിച്ചില്ല എന്നല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. ഇത് മൂന്നാമതായിക്കൊണ്ട് മൂന്നാമത്തെ ഭാഗത്ത് അല്ലാഹു തആല ഇതുപോലെ തന്നെ റബ്ബാനിയൂൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്ന ഒരായത്താണ്. ഷെയ്ഖ് പറയുന്നു, അയ്യുഹൽ അഹിബ്ബ മൻ തദബ്ബറ ഹാദിഹിൽ ആയത്ത്, ഈ ഒരു മൂന്ന് ആയത്തുകളും ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കാണാൻ കഴിയും. എന്താണ് കാണാൻ കഴിയുന്നത്? ഇതിലെ ഒന്നാമത്തെ ആയത്ത് സൂറത്തു ആലി ഇംറാനിന്റെ 79-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ അല്ലാഹു തആല അന്നല്ലാഹ റബത ബൈനൽ ആലിമ റബ്ബാനി വദിറാസത്തൽ കിതാബി വൽ ഹിക്മ, ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഒരു റബ്ബാനിയായ പണ്ഡിതനെയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ വേദഗ്രന്ഥത്തിന്റെ പഠനത്തിനെയും അല്ലാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാർ പറഞ്ഞു, കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാകണം, ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ, നിങ്ങൾ വേദഗ്രന്ഥം പഠിക്കുന്നവരായതിനാൽ, അതുപോലെ തന്നെ ബിമാ കുന്തും തദ്റുസൂൻ എന്ന് ആ ആയത്തിൽ പറഞ്ഞതുപോലെ. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ആയത്ത് സൂറത്തുൽ മാഇദയുടെ 44-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്, വുസിഫർ റബ്ബാനിയു ബി അന്ന ഹുസ്തുഫില കിതാബല്ലാ വകാന അലൈഹി ഷഹീദ, ഈ റബ്ബാനിയായ പണ്ഡിതനെ കുറിച്ച് പറയുന്നത്, അത്തരം പണ്ഡിതന്മാരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അവർ വേദഗ്രന്ഥത്തിന്റെ സംരക്ഷകരാണ്, അതിന്റെ സാക്ഷികളായിക്കൊണ്ടാണ് പറയുന്നത്. ഇതുപോലെ തന്നെ മൂന്നാമത്തെ ആയത്ത് സൂറത്തുൽ മാഇദയിലെ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന സന്ദർഭം നോക്കിയാൽ കാണാൻ കഴിയും, മുസിഫർ റബ്ബാനിയു ബി അന്നഹു യഅ്മുറു ബിൽ മഅറൂഫി വയൻഹാനിൽ മുൻകർ, അവര് ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മയെ തൊട്ട് വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളായിക്കൊണ്ടാണ് അല്ലാഹു തആല വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ മൂന്ന് സന്ദർഭങ്ങളും നമുക്ക് ഇത്തരം ഇൽമ് അമൽ ദഅവ ഈ മൂന്ന് ഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ പണ്ഡിതന്മാരെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് പറയുന്നു, ഫർ റബ്ബാനിയു അയ്ഹുൽ അഹിബ്ബ, റബ്ബാനികൾ എന്നുള്ളത് ഹുവൽ ആലിമുൽ ആമിലുൽ മുഅല്ലിമു അൽ ഫഖീഹുൽ ബസീറു ബിഹാലിന്നാസ്, ആലിമായ ഇൽമുള്ള അതേപോലെ തന്നെ ആ ഇൽമിനനുസരിച്ച് അമൽ ചെയ്യുന്ന ആമിലായ, അതുപോലെ തന്നെ ആ ഇൽമ് പഠിച്ച ഇൽമ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മുഅല്ലിമായ പഠിപ്പിക്കുന്ന, അൽ ഫഖീഹുൽ ബസീറു ബിഹാലിന്നാസ്, അതോടൊപ്പം ജനങ്ങളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വിജ്ഞാനം നൽകുന്ന ആളാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുകൊണ്ടാണ് ഇബ്നു ഖുതൈബ പറഞ്ഞതായിക്കൊണ്ട് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ സാദുൽ മസീർ എന്ന തഫ്സീറിൽ ഉദ്ധരിക്കുന്നത്, വഹുമുൽ ഉലമാ ഉൽ മുഅല്ലിമൂൻ, ഉലമാക്കളായ അതുപോലെ തന്നെ ജനങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരായ മുഅല്ലിമുകളായ ആളുകളാണ് റബ്ബാനിയങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ സുഹീഹുൽ ബുഖാരിയില് റബ്ബാനികളെ കുറിച്ച് വിശദീകരിക്കുന്നത്, അർറബ്ബാനിയു, റബ്ബാനികൾ എന്നുള്ളത് അല്ലദി യുറബ്ബി അന്നാസ ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി, ജനങ്ങളെ തർബിയത്ത് നൽകുന്ന, ശിക്ഷണം നൽകുന്ന ആളുകളാണ്. എങ്ങനെ? ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി, വലിയ വലിയ വിവരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ആളുകളാണെന്നാണ്. ഇതാണ് റബ്ബാനികളായ ഉലമാക്കളുടെ വിശേഷനായിക്കൊണ്ട് ഇമാം ബുഖാരി പറയുന്നത്. ഇത് ഷെയ്ഖ് സലഫുകളായ ആളുകൾ ഇത്തരം പണ്ട് റബ്ബാനിയങ്ങളെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ കൗലുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റബ്ബാനികളായ ഈ പണ്ട് ആളുകളെ വിശദീകരിക്കുന്ന കൗലുകളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കൗലുകളെല്ലാം ഒന്നുകിൽ ഇൽമുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ അമലുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെ ദഅവയുമായി ബന്ധപ്പെട്ടോ നിലനിൽക്കുന്നതാണ് എന്ന് കാണാൻ കഴിയും. ഇതിൽ അങ്ങേയറ്റം മുന്നേറിയ ആളുകളാണ് റബ്ബാനികൾ. കാലൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഏതാണ് ആ ഹദീസ്? അൽ ഉലമാ വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിൻഗാമികളാണ് ഉലമാക്കൾ എന്നുള്ള ഇമാം അബൂദാവൂദും തിർമിദിയും ഉദ്ധരിച്ച അബുദർദ റളിയല്ലാഹു ഉദ്ധരിച്ച ഹദീസ്. ആ ഹദീസിനെ വിശദീകരിക്കവേ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, വഫീഹി തൻബീഹും ലി അഹ്ലിൽ അൽമി അലാ തർബിയത്തിൽ ഉമ്മ കമാ യുറബ്ബി അൽ വാലിദ് വലദഹു. ഈ ഒരു ഹദീസില് ഉലമാക്കളായ ആളുകൾ അവർക്കുള്ള ഒരു ഉണർത്തലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന ഒരു നിർദ്ദേശം ഈ ഒരു ഹദീസിലുണ്ട്. എന്താണ്? അലാ തർബിയത്തിൽ ഉമ്മ, അവര് ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ തർബിയത്ത് നടത്തണം, ശിക്ഷണം നൽകണം. എങ്ങനെ? കമാ യുറബ്ബി അൽ വാലിദ് വലദഹു, ഒരു പിതാവ് തന്റെ സന്താനത്തെ എങ്ങനെ ശിക്ഷണം നൽകുന്നുവോ അതുപോലെ ശിക്ഷണം നൽകണം എന്ന ഒരു നിർദ്ദേശം ഈ ഒരു ഹദീസിലുണ്ട്. ഫയുറബ്ബൂനഹും ബിത്തദ്രീജി വത്തറഖി മിൻ സിഗാരിൽ അൽമി ഇലാ കിബാരിഹി വതഹ്മീലിഹിം മിൻഹു മാ യുത്വീഖൂൻ. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും പ്രാഥമികമായ വിവരങ്ങൾ ആദ്യം നൽകി, ചെറിയ ചെറിയ കാര്യങ്ങൾ, ഏറ്റവും പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ വിഷയങ്ങൾ ആദ്യം പഠിപ്പിച്ച് അങ്ങനെ പടിപടിയായിട്ട് അവരെ ഇൽമിന്റെ മേഖലകളിലേക്ക്, വിശാലമായ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തുക, അത്തരം ഒരു രീതി ഉലമാക്കൾ സ്വീകരിക്കണം. ഏതുപോലെ ഒരു പിതാവ് തന്റെ സന്താനത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെ അത്തരം ഒരു രീതി സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഈ ഹദീസിലുണ്ടെന്നാണ്. കമാ യഫ്അലുൽ അബു ബി വലദിഹി അത്തിഫ്, ഒരു പിതാവ് തന്റെ ചെറിയ കുട്ടിയോട് ചെയ്യുന്നത് പോലെ. ഫി ഈസാലിൽ അളദാ ഇലൈഹി, ഒരു കുട്ടിക്ക് ഭക്ഷണം നൽകുമ്പോൾ ഒരു പിതാവ് എന്ത് ചെയ്യും? പിതാവ് ഏറ്റവും ചെറിയ ലഘുഭക്ഷണങ്ങളാണ് ആദ്യ ടൈമിൽ കുട്ടി കഴിക്കുക, അതിനുശേഷമാണ് വലിയ വലിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കുട്ടി കഴിക്കുക. അങ്ങനെയാണല്ലോ മാതാപിതാക്കൾ നൽകുക. സന്ദർഭികമായിട്ട് പറയട്ടെ, അപ്പോൾ ഇതാണ് ശരിയായ തർബിയത്തിന്റെ രീതി. അഥവാ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ തന്നെ 2 വയസ്സായ കുട്ടിക്ക് 2 പത്തിരി തന്നെയാണ് കൊടുക്കേണ്ടതുള്ളൂ, അത്തരം കുട്ടിക്ക് 10 പത്തിരി കൊടുക്കേണ്ടതില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ തർബിയത്തിന്റെ രീതിയല്ല, ശരിയായ ശിക്ഷണമല്ല. അതേസമയം തന്നെ 10 വയസ്സായ കുട്ടിക്ക് കേവലം 2 പത്തിരി കൊടുത്തിട്ട് അങ്ങനെ പിശുക്ക് കാണിച്ചിട്ട് കുട്ടിയുടെ വളർച്ച മുരടിപ്പിക്കുക, അതും ശരിയായ രീതിയല്ല. ഇതിന് രണ്ടു വശം മനസ്സിലാക്കണം. ചില ആളുകൾ ഒരു വശം മാത്രം മനസ്സിലാക്കും, എന്നിട്ട് തങ്ങളുടെ ദീന് പഠിക്കാനോ ഇൽമു പഠിക്കാനുള്ള തങ്ങളുടെ മടിയോ എന്താണ് അള്ളാഹു അലം, അള്ളാഹു താല ഹിദായത്ത് നൽകട്ടെ, എന്തായാലും ശരിയായ വഴി കാണിച്ചു കൊടുക്കാറട്ടെ, തങ്ങളുടെ അത്തരം അതിൽ വരുത്തുന്ന കുറവ് അതിനെ മറപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് 2 വയസ്സായ കുട്ടിക്ക് 2 പത്തിരിയിലേ കൊടുത്താൽ മതി. പക്ഷെ ഇത് 10 വയസ്സായ കുട്ടിക്കും കേവലം 2 പത്തിരി മാത്രം കൊടുത്ത് പിശുക്ക് കാണിച്ചിട്ട് വളർച്ച മുരടിപ്പിക്കുന്ന അതും ശരിയായ തർബിയത്തല്ല. ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്. കുട്ടിയെ പിതാവ് വളർത്തുന്നത് പോലെ ഉലമാക്കൾ എന്ത് ചെയ്യണം? ശരിയായ നിലക്ക് അവരുടെ ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ തർബിയത്ത് നൽകേണ്ടതുണ്ട്. പ്രാഥമികമായ വിവരങ്ങൾ ആദ്യം നൽകിയിട്ട് പിന്നെ അതിനുശേഷം ഏറ്റവും ഇൽമിന്റെ മേഖലകളിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തേണ്ടതുണ്ട്. വമിൻ സുനനില്ലാഹി അസ്സ വജൽ അൽ കൗനിയ്യ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷെയ്ഖ് പറയുന്നു അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായിട്ട് അള്ളാഹു താല എടുത്ത ഒരു ചര്യയിൽപ്പെട്ടതാണ്, ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്, അൻ യഖില്ല അൽഇൽമു മഅ മുറൂറി സമാൻ, കാലം കഴിയുന്തോറും ഇൽമ് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഇൽമിന്റെ അളവ് കാലം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് അള്ളാഹുവിന്റെ ഒരു പ്രാപഞ്ചികമായ തീരുമാനമാണ്, പ്രാപഞ്ചികമായ അള്ളാഹു താല നടപ്പിലാക്കുന്ന ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. വയഫ്ഷുൽ ജഹൽ, ആ ഇൽമിന് പകരമായിക്കൊണ്ട് വിവരക്കേട്, അജ്ഞത വ്യാപിക്കും. വമിസ്ദാഖു ദാലിക ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉഹു മിനന്നാസ്, അള്ളാഹു തആല ജനങ്ങളിൽ നിന്ന് ഒന്നാമതായി ഒറ്റയടിക്ക് ജനങ്ങളിൽ നിന്ന് ഇൽമ പിടിച്ചെടുക്കുകയില്ല. വലാക്കിൻ യഖ്ബിലുൽ ഇൽമ ബിഖബലിൽ ഉലമ, നേരെ മറിച്ചുകൊണ്ട് ഉലമാക്കളുടെ മരണത്തോടുകൂടി ഉലമാക്കളെ അള്ളാഹു താല മരിപ്പിച്ചുകൊണ്ടാണ് വഫാത്താക്കിക്കൊണ്ടാണ് അള്ളാഹു താലെ ഇൽമി പിടിച്ചെടുക്കുക. ഹത്ത ഇത് അലം യത്തുറുക്കൾ ആലിമൻ, അങ്ങനെ അവിടെ ഒരു ആലിമും ഇല്ലാതായിത്തീരും. ഇത്തഹദന്നാസു റുഊസൻ ജുഹാല, ജനങ്ങൾ അവസാനം വിവരം കെട്ട ജാഹിലുകളായ ആളുകളെ തങ്ങളുടെ നേതാക്കന്മാരായിട്ട് സ്വീകരിക്കും. ഫസു ഇലു, അങ്ങനെ അവരോട് ഫത്വ ചോദിക്കും. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, ഒരു വിവരവും ഇല്ലാതെ അവർ ഫത്വ നൽകും. ഫളല്ലു വഅളല്ലു, അങ്ങനെ അവർ സ്വയം വഴിപഴക്കും മറ്റുള്ളവരെ അവർ വഴിപഴപ്പിക്കുകയും ചെയ്യും. ഇത് ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ അബ്ദുല്ലാഹുബ്നു അംറിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഈ ഹദീസ് വിശദീകരിക്കവേ ഇമാം ഖാലി അയ്യാൽ റഹിമഹുല്ലാ, ഇദ്ദേഹം ഹിജറ 544 മരണപ്പെട്ട മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് ഖദ് വജദ ദാലിക ഫി സമാനിന കമ അഖ്ബറ ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം അതേപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുലർന്നു എന്നാണ്. ഇത് ഇദ്ദേഹം പറയുന്നത് ഹിജറ വർഷം 544 മരണപ്പെട്ട കാലുകയാളാണ് അദ്ദേഹം പറയുന്നത് എന്റെ ഈ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചു കഴിഞ്ഞു, നബിയുടെ ഈ പ്രവചനം പുലർന്നു കഴിഞ്ഞു എന്ന. അപ്പോ ഈ കാലുകയാളിന്റെ വാക്ക് എടുത്തു കൊടുത്തുകൊണ്ട് കാല ഷെയ്ഖ് കുത്തുബുദ്ദീൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഹിജറ 735 വഫാത്തായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു ഹാദ കൗലുഹു മാ തവഫുരിൽ ഉലമാഇ ഫീ സമാനിഹി ഫകൈഫ ബിസമാനിന. കാലുകയാൽ ഇത് പറയുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ധാരാളം ഉലമാക്കൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും കാലുകയാൽ ഇത് പറഞ്ഞെങ്കിൽ ഫകൈഫ ബിസമാനിന, നമ്മുടെ ഈ കാലഘട്ടം അതിന്റെ അവസ്ഥ എന്താണ് എന്നാണ്. ഇത് ഇദ്ദേഹം പറയുന്നത് കുത്തുബുദ്ദീൻ പറയുന്നത് 735 മരണപ്പെട്ട ഷെയ്ഖ് കുത്തുബുദ്ദീൻ ആണ് പറയുന്നത്. അതിനുശേഷം കുത്തുബുദ്ദീൻ ഇദ്ദേഹം പറഞ്ഞ ഈ കൗല് എടുത്തു കൊടുത്തുകൊണ്ട് ബദറുദ്ദീനുൽ ഐനി, ഉംദത്തുൽ കാരി രചിച്ച ബദറുദ്ദീനുൽ ഐനി, അദ്ദേഹം പറയുന്നത് ഹാദ കൗലുഹു മാ കസറത്തിൽ ഫുഖഹായി വൽ ഉലമാഇ മിനൽ മദാഹിബിൽ അർബഅ വൽ മുഹദ്ദിസീന അൽ കിബാർ ഫീ സമാനിഹി. കുത്തുബുദ്ദീൻ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ധാരാളം മുഹദ്ദീസീങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം മദ്ഹബിന്റെ 4 മദ്ഹബിലെ പണ്ഡിതന്മാരും മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു. എന്നിട്ടും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഫകൈഫ ബിസമാനിന അല്ലദി ഖലത്തിൽ ബിലാദി അൻഹും വതസദ്ദറത്തിൽ ജുഹാലു ബിൽ ഇഫ്താ വത്തദരീസ് ഫിൽ മദാരിസ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ കാലഘട്ടത്തിൽ എന്താണ് അവസ്ഥ? അഥവാ വലിയ വലിയ ജാഹിലുകളായ ആളുകളാണ് ഇന്ന് ഫത്വ പറയുന്നത്, അതേപോലെ തന്നെ മദാരിസുകളിൽ പഠന കേന്ദ്രങ്ങളിലൊക്കെ പഠിപ്പിക്കാനിരിക്കുന്നതും വിവരം കെട്ട ആളുകളാണ്. ഇത്തരം ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് പറയേണ്ടതെന്നാണ്. ഇത് ബദറുദ്ദീനുൽ ഐനി പറയുമ്പോൾ, ബദറുദ്ദീനുൽ ഐനി ഹിജറ 755 മരണപ്പെട്ടുപോയ ആളാണ്. അദ്ദേഹം അന്നത്തെ അവസ്ഥയെ കുറിച്ചിട്ട് അതാണ് പറഞ്ഞത്. ഇത് ഉംദത്തുൽ കാരിയില് ബദറുദ്ദീനുൽ ഐനിയുടെ ഉംദത്തുൽ കാരിയില് ഈ കൗലുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ഇമാം മാലിക് റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്. ഇമാം മാലിക് പൂർവികനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു ബക്ക റബിയ യൗമൻ ബുക്ക അൻ ഷദീദൻ, ഒരിക്കല് സലഫുകളിൽപ്പെട്ട റബിയ അദ്ദേഹം കരഞ്ഞു എന്നാണ്, അങ്ങേയറ്റം കരഞ്ഞു. അപ്പോ ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ആ മുസീബത്തു നസലത് ബിക്ക, താങ്കൾക്ക് എന്തെങ്കിലും അപകടം അത്യാപത്ത് ബാധിച്ചോ, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? അപ്പോ ഫഖാല റബിയ, അദ്ദേഹം മറുപടി പറഞ്ഞെന്നാണ്, ലാ, എനിക്ക് ഒരു മുസീബത്തും ബാധിച്ചിട്ടില്ല, പക്ഷേ വലാക്കി മിസ്തുഫ്തിയമൻ ലാ ഇൽമ ഇൻദഹു വലഹറഫിൽ ഇസ്ലാമി അംറുൻ അലീം, ഞാൻ കരയുന്നത് ഒരു കാര്യം ഓർത്തിട്ടാണ്. എന്താണ് ആ കാര്യം? ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ അവരോട് ഫത്വ ചോദിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വലഹറഫിൽ ഇസ്ലാമി അംറുൻ അലീം, ഈ ഒരു കാര്യം അത് നിസ്സാരമായൊരു സംഭവമല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത്യാപത്താണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്നാണ്. ഇത് അൽബാഇസു അല ഇൻകാരിൽ ബിദ എന്ന ഇമാ അബൂഷാമയുടെ ഗ്രന്ഥത്തിൽ എടുത്തുകൊടുത്തിരിക്കുന്നതാണ്. ഷെയ്ഖ് ഈ കൗലുകളെല്ലാം എടുത്തു കൊടുത്തതിനു ശേഷം നമ്മളുടെ ഗ്രന്ഥകർത്താവായ ഷെയ്ഖ് അബു ഹംസ അന്നായിലി അദ്ദേഹം പറയുന്നത് ഹാദ കലാമുഹ ഉല ഇൽ അയിമ അൽ അലാം ഫി സമാനിഹിം, മഹാന്മാരായ ഇമാമിങ്ങൾ അവരവരുടെ കാലഘട്ടത്തിൽ പറഞ്ഞ കൗലുകളാണ് നാം ഈ കണ്ടത്. ഹൈസുഖാൻ അൽ ഇൽമു മുൻതഷിർ വൽ ഉലമാ മുത്തവാഫിരീൻ, അവരിത് പറയുന്ന സമയത്ത് ഇൽമു വ്യാപകം തന്നെ ആയിരുന്നു, മാത്രമല്ല അവിടെ ധാരാളം ഉലമാക്കളെ അവർക്ക് ലഭ്യമായിരുന്നു, അവരുടെ സേവനം ലഭ്യമായിരുന്നു. ഫകൈഫ നുഅബ്ബിറു അൻ ഹാലിന ഫി ഹാദ സമാൻ, നാം ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ഏത് വാക്കുകളിലൂടെയാണ് വിശദീകരിക്കുക? വമാ ദാന ഖൂലു അൻഹു, നമുക്ക് എന്താണ് ഈ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് പറയാനുള്ളത്? ഹൈസു കല്ല ഫീഹി മസീലുൽ ആലിമിർ റബ്ബാനി, കാരണം റബ്ബാനികളായ ഉലമാക്കള് അത് കാണാനേയില്ല. വഅജ്സ വജൂദുഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അവരുടെ അളവ് അങ്ങേറ്റം കുറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതിനുശേഷം ഷെയ്ഖ് പറയുന്നത് ഇനി ആലിമുർ റബ്ബാനി അവരുടെ സിഫാത്തുകൾ വ്യക്തമാക്കാനാണ് ഷെയ്ഖ് പോകുന്നത്. എന്തിനാണ് അവരുടെ സിഫാത്തുകൾ നമ്മൾ അറിയുന്നത്? ലി റുജൂഇ ഇലൈഹി വൽ അഖ്ദി ബി അഖ്വാലിഹി, ആ ഉലമാക്കളിലേക്ക് നമുക്ക് മടങ്ങുവാനും അവരുടെ കൗലുകളെ നമുക്ക് മാർഗനിർദ്ദേശമായിട്ട് എടുക്കുവാനും. ഫയകൂനു ലനാ ബിദാലിക നജാത് വസ്സിബാത് അലൽ ഹഖ് ബിഇദ്നില്ല, അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി വിജയം ലഭിക്കും, സ്ഥൈര്യം ലഭിക്കും ഇൻഷാ അല്ലാ. വഇലൈക്കും അയ്യുഹൽ അഹിബ്ബ ബഅള സിഫാത്തിഹി, ഏതാനും ചില സിഫാത്തുകളാണ് ഷെയ്ഖ് നമ്മിലേക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ സിഫാത്ത് തഖ്വല്ലാ വഖശിയതുഹു ഫിസ്സിർരി വൽ ആലാനിയ, അവര് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞു, ഖാലല്ലാ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് ശരിയായ ഉലമാക്കൾ. ശരിയായ ഉലമാക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ശരിയായ ഉലമാക്കളാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞു. ശരിയായ ഉലമാക്കൾ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. വമിൻ ഖശിയതിഹി സുബ്ഹാനഹു അമലുൽ ആലിമി ബിമുക്തല ഇൽമിഹി, അങ്ങനെയുള്ള ഒരു ആലിമിന്റെ ഖശിയത്തിൽപ്പെട്ടതാണ്, ഭയത്തിൽ അള്ളാഹുവിനോടുള്ള ഖുശുവിൽപ്പെട്ടതാണ്, ഭയഭക്തിയിൽപ്പെട്ടതാണ് അയാളുടെ ഇൽമിനനുസരിച്ച് അമൽ ചെയ്യുക എന്നുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമൽ ഇൽമു ഖശിയത്തുല്ലാഹ്, ഇൽമ് എന്നുള്ളത് അത് അള്ളാഹുവിനെ ഭയക്കലാണ്, അള്ളാഹുവിനോട് ഖുശു വെച്ച് പുലർത്തലാണ് എന്ന് പറഞ്ഞതായിട്ട് ജാമിഉ ബയാനുൽ ഇൽമി വഫളിഹി ഇബ്നു അബ്ദുൽ ബറിന്റെ ആ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. രണ്ടാമത്തെ സിഫത്ത് ഇസ്തിഖാമത്തുഹു അലൽ മൻഹജിൽ ഖവീം മൻഹജ് അഹ്ലി സുന്ന വൽ ജമാഅ, ഒരു റബ്ബാനിയായ ആലിം അദ്ദേഹം എപ്പോഴും അഹ്ലു സുന്നത്തിന്റെ മൻഹജിൽ സ്ഥിരതയോടെ തുടരുന്ന ആളുകളായിരിക്കും. അഹ്ലു സുന്നത്തിന്റെ മൻഹജിലായിരിക്കും അവര് നിലകൊള്ളുക. വഹദി സലഫി സ്വാലിഹ്, സലഫു സ്വാലിഹീങ്ങളുടെ മാർഗനിർദ്ദേശത്തെ ആയിരിക്കും അവർ പിൻപറ്റുക. അഖീദത്തുൻ സഹീഹ ബിദ്ദഅവ ഇല തൗഹീദി വത്തഹ്ദീരി മിന ശിർക്കി വൽ ബിദഅ വ അഹ്ലിഹ, അവരുടെ ദഅവത്ത് എന്നുള്ളത് ശരിയായ അഖീദയിലേക്കും അതുപോലെ തന്നെ തൗഹീദിലേക്കും ബിദഅത്തിൽ നിന്നുള്ള ബിദഅത്തിനെ ഉപേക്ഷിക്കുന്നതിലേക്കൊക്കെ ആയിരിക്കും അവർ ദഅവത്ത് ഇറക്കുക. വഅമലൻ വഅഖ്ലാഖൻ, അതുപോലെ തന്നെ അമലിലും പ്രവർത്തന രംഗത്തും സ്വഭാവ രംഗത്തും എല്ലായിടത്തും ഇവർ ഇതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായിരിക്കും. ഫലഹു ഫി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസലഫിഹി സ്വാലിഹ് ഉസ്വത്തുൻ ഹസന, അയാൾ എപ്പോഴും അയാളുടെ ഉത്തമ മാതൃക സ്വീകരിക്കുന്നത് പ്രവാചകനിൽ നിന്നും സലഫുകളിൽ നിന്നും ആയിരിക്കും. ഇനി മൂന്നാമത്തെ സിഫത്ത് സുഹുദുഹു ഫിദ്ദുനിയ വഅദമുൽ ഇഅ്തിറാറി ബിൽ മനാസിബിൽ ആലിയ വലാ യഖ്വ അർ-റിയാസ അൽഫാനിയ, ഒരു റബ്ബാനിയായ ആലിം അവർ ദുനിയാവിന്റെ വിഷയത്തിൽ അങ്ങേയറ്റം വിരക്തി പുലർത്തുന്ന ആളുകളായിരിക്കും, ദുനിയാവിനെ കൊതിക്കുന്ന ആളുകളായിരിക്കില്ല, ദുനിയാവിന്റെ പിന്നാലെ ഓടുന്ന ആളുകളായിരിക്കില്ല. വഅദമുൽ ഇഅ്തിറാർ ബിൽ മനാസിബിൽ ആലിയ, ഉന്നതങ്ങളായ സ്ഥാനമാനങ്ങൾ അവർക്ക് നൽകിയാൽ അതിലൊന്നും അവർ വഞ്ചിതരാവില്ല, അത്തരം സ്ഥാനമാനങ്ങൾ നൽകുന്നതിലൊന്നും അവർ വഞ്ചിതരാവുകയില്ല. വലാ യഖ്വ അർ-റിയാസ അൽഫാനിയ, ഈ അങ്ങേയറ്റം വില കുറഞ്ഞ നശിച്ചു പോകുന്ന കേവലം ഒരു നേതൃസ്ഥാനം, ഈ നേതൃസ്ഥാനത്തിനു വേണ്ടി അതിനുവേണ്ടി നൈമിഷികമായ നേതൃസ്ഥാനത്തിനു വേണ്ടിയിട്ട് അവരൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല, അതിനുവേണ്ടി കൊതിക്കുകയില്ല. അതിനുശേഷം ഫഹാദ് അൽ ഇമാം അഹമ്മദ് റഹിമഹുല്ലാ, ഇമാം അഹമ്മദ് റഹിമഹുല്ലയെ കുറിച്ച് ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ കുറിച്ച് പറയുന്നത് മിഫ്താഹു ദാരി സആദ തബക്കാത്തുൽ ഹനാബിലയിൽ പറയുന്നത് അനി ദുനിയ മാക്കാന അസ്ബറഹു, ദുനിയാവിന്റെ വിഷയത്തിൽ ദുനിയാവിനെ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തെക്കാൾ സുബ്ര പുലർത്തിയ ക്ഷമാലുവായ മറ്റൊരാളുണ്ടായിരുന്നില്ല. വബിൽ മാലീന മാക്കാന അഷ്ബഹുഹു, തനിക്ക് മുൻപ് കഴിഞ്ഞുപോയ സലഫുകളോട് അദ്ദേഹത്തെക്കാൾ സദൃശ്യനായ മറ്റൊരാളുണ്ടായിരുന്നില്ല. അത്തത് ഹുൽബിദഉ ഫനഫാഹ, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ബിദഅത്തുകൾ കൂട്ടം കൂടി വന്ന് അതിനെ സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫനഫാഹ, അദ്ദേഹം അത് സ്വീകരിക്കാൻ വിസമ്മതിച്ച്. വദ്ദുനിയ ഫഅബാഹ, അദ്ദേഹത്തിന് ദുനിയാവിന്റെ വലിയ വലിയ സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് ഓഫർ ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടു. പക്ഷെ അതെല്ലാം അദ്ദേഹം നിരസിച്ച് അഹമ്മദ് ഹംബലിനെ വിശേഷിപ്പിച്ചതാണ്. അഥവാ അദ്ദേഹം ശരിയായൊരു ആലിമുർ റബ്ബാനിയായിരുന്നു. ഇനി നാലാമത്തെ സിഫത്ത്, വയഖറഫുൽ ആലിമുർ റബ്ബാനി ബിസിബാത്തിഹി ഫിൽ ഫിത്തനിൽ മുള്ളില്ല. ആലിമുർ റബ്ബാനി, റബ്ബാനിയായ ആലിമിനെ നിനക്ക് തിരിച്ചറിയണമെങ്കിൽ അത് എപ്പോഴാണ്, എപ്പോഴും വളരെ പ്രത്യക്ഷമായിട്ട് തിരിച്ചറിയുക, അത് ഫിത്തനയുടെ സമയത്താണ്. ആളുകളെ വഴിപിഴപ്പിച്ച് കളയുന്ന ഫിത്തനകളുടെ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ സ്ഥൈര്യവും അദ്ദേഹത്തിന്റെ ഇൽമും നിനക്ക് കൂടുതൽ വ്യക്താവുക. ആ ഒരു ആലിമിനെ, റബ്ബാനിയായ ആലിമിനെ ശരിക്ക് തിരിച്ചറിയാൻ കഴിയുക. വറുസൂഖു ഖദമിഹി ഫി മവാതിനി ശുബഹാത്ത്, ദീനിനെ കുറിച്ച് സംശയങ്ങൾ ഉണർത്തുന്ന സന്ദർഭങ്ങളിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥൈര്യം നിനക്ക് മനസ്സിലാകുക. ഹീന തളല്ലുൽ അഫ്ഹാം വ തസല്ലുൽ അഖ്ദാം, എല്ലാവർക്കും അടിതെറ്റുന്ന സന്ദർഭത്തിൽ അവർക്ക് കാര്യം, അവരൊരിക്കലും അടിതെറ്റുകയില്ല. കാല ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ആലിമിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അർറാസിഖു ഫിൽ ഇൽമി ലൗ വറദത അലൈഹി മിന ശുബഹ ബിഅദദി അംവാജിൽ ബഹർ, ഒരു സമുദ്രത്തിന്റെ തിരമാലകൾക്കത്രയും എണ്ണം ശുബഹത്തുകൾ, ദീനിന്റെ വിഷയത്തിലുള്ള സംശയങ്ങൾ ഇത്തരം ഒരു ആലിമിന്റെ അടുത്തേക്ക് നീ ഉന്നയിച്ചു. ദീനിൽ, ഇൽമിൽ അടിയുറച്ച, ഇരുത്തം വന്ന പണ്ഡിതന്റെ അടുത്തേക്ക് ഉന്നയിച്ചു കഴിഞ്ഞാലും, മാ അസാലത്ത് യക്കീനഹു വലാ ഖദഹത് ഫീഹി ശക്ക, ഒരിക്കലും അദ്ദേഹത്തിന്റെ യക്കീനെ, ഇത്രക്കധികം എണ്ണം സമുദ്രത്തിന്റെ തിരമാലകളുടെ അത്ര എണ്ണം ശുബഹത്തുകൾ വന്നാൽ പോലും നീക്കിക്കളയാൻ കഴിയില്ല. മാത്രമല്ല അതിലൊരു ഷക്ക്, ഒരു സംശയം പോലും ഉണർത്താൻ അവർക്ക് കഴിയില്ല. ലി അന്നഹു ഖദ് റസഖ ഫിൽ ഇൽമി ഫലാ തസ്തഫ്സിഹു അശുബഹാത്ത്, കാരണം അദ്ദേഹം ഇൽമിൽ അദ്ദേഹം അടിയുറച്ചിരിക്കുന്നു, അതിൽ ഇരുത്തം വന്നിരിക്കുന്നു. ബൽ ഇദ വറദത് അലൈഹി, മാത്രമല്ല നീ അദ്ദേഹത്തിലേക്ക് ഇത്തരം ശുബഹത്തുകൾ, ദീനിനെ കുറിച്ചുള്ള സംശയങ്ങളും കുറെ അത്തരം തെറ്റിദ്ധാരണകളും ഉന്നയിച്ചു കഴിഞ്ഞാൽ, റദ്ദഹ ഹറസുൽ ഇൽമി വജൈഷുഹു മഅലൂബതൻ മഅലൂലതൻ മഅലൂബതൻ, അദ്ദേഹത്തിലുള്ള ആ ഇൽമ് അതിനെയെല്ലാം ഗണ്ഡിക്കും, അതിനെയെല്ലാം അതിജയിക്കും. അദ്ദേഹത്തിലുള്ള ആ ഇൽമിന്റെ പവർ, ഇൽമിന്റെ ആ ശക്തി, അത് ഇത്തരം ഇതിനെയൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റിക്കളയുമെന്നാണ്. ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരിസ്സഅദയിൽ ശരിയായ ഉലമാക്കളെ വിശേഷിപ്പിച്ച് പറഞ്ഞതാണ്. ഇവിടെ സാന്ദർഭികമായിട്ട് പറയട്ടെ, ശരിയായ ഒരു ഉലമാക്കള്, ഒരു ഉലമാ ആലിമ്, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബാധ്യതയാണെന്ത്, ഫിത്നയുടെ സമയത്തിൽ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് മാർഗനിർദ്ദേശിയായിട്ട് നിൽക്കുക എന്നുള്ളത്. ഫിത്നയുടെ സന്ദർഭത്തിൽ മാളത്തിലൊളിക്കുക, അതിനുശേഷം ഫിത്നൊക്കെ കഴിഞ്ഞ് എല്ലാത്തിനും ശേഷം വീണ്ടും ജനങ്ങൾക്കിടെ പ്രത്യക്ഷപ്പെടുക, അതല്ല ശരിയായ ആലിമിന്റെ രീതി, അവരുടെ സ്വഭാവം. നേരെ മറിച്ച് ഫിത്നയുടെ സന്ദർഭത്തിലാണ് ഒരു ആലിം ഉണർന്ന് പ്രവർത്തിക്കുക, ഫിത്നയുടെ സന്ദർഭത്തിലാണ് അയാളുടെ ബാധ്യത കൂടി വരുന്നത്. കാരണം അല്ലാത്ത സന്ദർഭത്തിൽ ജനങ്ങൾക്ക് അവർക്കറിയാം പോകേണ്ട റൂട്ട് ഏതാണ്, ഏത് രീതിയിലാണ് മനസ്സിൽ ഏതൊക്കെ രീതിയിലാണ് തങ്ങൾ ചലിക്കേണ്ടത് അവർക്കറിയാം. പക്ഷെ ഫിത്ന വരുമ്പോഴാണ് നമുക്കാകെ ആശയക്കുഴപ്പങ്ങളും അങ്കലാപ്പുണ്ടാവുക. ഈ സമയത്താണ് വിവരമുള്ള ആളുകൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത്. ഈ സന്ദർഭത്തിലാണ് വിവരമുള്ള ആളുകൾ അവർ കൂടുതൽ സമൂഹത്തിൽ പ്രവർത്തിക്കാനും അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും നിൽക്കേണ്ടത്. അതല്ലാതെ ഫിത്ന വരുന്ന സമയത്ത് മാളത്തിൽ ഒളിക്കുകയും അതിനുശേഷം എല്ലാം കഴിഞ്ഞതിനു ശേഷം ജനങ്ങൾക്കിടയിൽ വീണ്ടും തങ്ങളുടെ നിർദ്ദേശങ്ങളായിട്ട് വരിക, അത് ശരിയായ രീതിയല്ല എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷെയ്ഖ് പറയുന്നു, ഫൽഹദറു കുല്ലൽ ഹദർ അയ്യുഹൽ ഖുറ അൽ ഖിറ, അതുകൊണ്ട് തന്നെ എന്റെ ബഹുമാന്യരായ വായനക്കാരെ, നിങ്ങൾ വിട്ടൊഴിയണം ആരിൽ നിന്ന്, മിൻ അഹ്ലി സൂഇ വൽ ജഹ്ൽ, വിവരം കെട്ട തിന്മയുടെ ആളുകളിൽ നിന്ന് വിട്ടൊഴിയണം. അല്ലദീന യർമൂന ഉലമാഅന അർറബ്ബാനിയീൻ ബിആദമി ഫിഖ്ഹിൽ വാഖിഅ, അവരുടെ ഈ വിവരം കെട്ട ആളുകളുടെ പണി എന്താണ്, അവരെന്തെയും നമ്മുടെ ഉലമാക്കളെ, റബ്ബാനികളായ മഹാന്മാരായ നമ്മുടെ ഉലമാക്കളെ, ഉലമാക്കൾക്കെതിരെ അവർ ആക്ഷേപം ചൊരിയും. എന്താണ് അവരുടെ ആക്ഷേപം? ഇവർക്ക് എന്തറിയില്ല, ഇവർക്ക് ലോകം തിരിയില്ല, ഫിഖ്ഹുൽ വാഖിഅ അറിയില്ല, കറന്റ് ഇവന്റ്സ്, സമകാലിക സംഭവങ്ങളെ കുറിച്ചോ ലോകത്തെ കുറിച്ചോ ഉലമാക്കൾക്ക് അറിയില്ല, അവർക്ക് സമകാലിക സാഹചര്യം ഒന്നും തിരിയില്ല, ഇവിടുത്തെ സാഹചര്യം തിരിയില്ല. ഇങ്ങനെ പറയുന്ന വിവരക്കേടിന്റെ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യും, വിട്ടൊഴിയണം. വൽഖലായ ലസിരിയ, ഇപ്പോഴത്തെ സമകാലിക പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഉലമാക്കൾക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് നിങ്ങൾ വിട്ടൊഴിയണം. വല്ലാഹുൽ മുസ്തഅൻ, അല്ലാഹുവിലെ ശരണം. ഫയാ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവെ, കൈഫ യജ്ഹലു ഹംലത്തു ശരീഅ വ വറസത്തുൽ അംബിയാ ഫിഖ്ഹൽ വാഖിഅ സുമ്മ യുദ്രികുഹു ഹൗല, എങ്ങനെയാണ് ഈ ശരീഅത്തിന്റെ വാഹകരായ മഹാന്മാരായ ഉലമാക്കൾ, അംബിയാക്കന്മാരുടെ പിൻഗാമികളായ ഉലമാക്കൾ, അവർക്ക് ലോകം തിരിയാതെ പോകുന്നതും ഇവർക്ക് തിരികുകയും ചെയ്യുന്നത്, അവർക്ക് സാഹചര്യം തിരിയില്ല, ഈ ആളുകൾക്ക് സാഹചര്യം തിരിയുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഷെയ്ഖ് ചോദിക്കുന്നത്. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, വലാക്കിൻ ഇദ്ഉരിഫ സബബ് ബതല അൽഅജബ്. പക്ഷേ അറബിയിൽ ആ ചൊല്ലു പോലെ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ അത്ഭുതമൊക്കെ നിനക്ക് നീങ്ങിപ്പോകും. എന്തുകൊണ്ട് ഇവരിങ്ങനെ പറയുന്നതെന്ന് ചിലപ്പോൾ നിനക്ക് അത്ഭുതം തോന്നാം, പക്ഷെ ഇവരാ പറയാനുള്ള അതിന്റെ പിന്നിലുള്ള പ്രേരക എന്താണ്, ഇതിന്റെ കാരണം എന്താണ്, ഇവരുടെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ ഈ അത്ഭുതമൊക്കെ നീങ്ങിപ്പോകും. എന്താണ്? ഫഹാ ഉല ഇൽ ഖൗം അറാദു ബിഹാദി ഹിഷുബഹ സർഫൻ നാസി സമൻ അൽ ഫിത്തനി അനൽ ഉലമ. ഫിത്തനയുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഉലമാക്കളിൽ നിന്ന് അകലണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഒരിക്കലും ഇവർക്ക് ജനങ്ങളുടെ ഉലമാക്കളോട് അടുക്കുന്നതോ റബ്ബാനികളായ ഉലമാക്കൾ അവരിലേക്ക് അടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അപ്പൊ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ജാതി ഇത്തരം കുറെ വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വഫഖദ സിക്കത്തി ബിഹിം, മാത്രമല്ല ജനങ്ങൾക്ക് ഉലമാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെടണം. ലിയഹുലു വലഹുമുൽ ജവ്വു ഫി തൗജീഹിഹിം വിഫ്കമായി യുരീദൂൻ, എന്നിട്ടോ അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ജനങ്ങളെ വഴി നയിക്കാൻ, ജനങ്ങളൊക്കെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുവാന് അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുവാൻ, സംജാതമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരിത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉലമാക്കൾക്ക് എതിരെ ഉന്നയിക്കുന്നത്. വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ കാലൽ ഹാഫിൽ ഇബ്നു അസാഖിർ റഹിമഹുല്ലാഹ്. ഇബ്നു അസാഖിർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തബീയിൻ കദിബിൽ മുഫ്തരി എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഇഴലം അഖി വഫക്കനല്ലാഹു വ ഇയാക ലിമർലാതിഹി, എന്റെ സഹോദര, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നീ അറിയണം. എന്താണ് അറിയേണ്ടത്? ഇന്ന ലുഹൂമൽ ഉലമാഇ മസ്മൂമ, ഉലമാക്കൾ, ഉലമാക്കളുടെ മാംസം അതെന്നുള്ളത് അത് വിഷലിപ്തമാണ്. അതവിടെ ഉലമാക്കളുടെ പച്ചറച്ചി തിന്ന അത് വിഷലിപ്തമായ മാംസമാണ്. വഅദത്തുല്ലാഹി ഫീ ഹഖ്ക്കി അസ്താരിൽ മുൻതഖസീഹിം മഅലൂമ, ആ ഉലമാക്കളെ അവരെ വില കുറച്ച് കാണിക്കുന്ന ആളുകളുടെ തനി നിറം, അവരുടെ മുഖം മൂടി പിച്ചു ചീന്തുക എന്നുള്ള അള്ളാഹുവിന്റെ ആ സുന്നത്ത്, അള്ളാഹുവിന്റെ ആ ഒരു ആദത്ത്, അതും ചരിത്രത്തിൽ അറിയപ്പെട്ടതാണ്. അഥവാ ഉലമാക്കളെ വില കുറച്ച് കാണിച്ച ആളുകളുടെയൊക്കെ തനി നിറവും അവരുടെ മുഖം മൂടി പിച്ചു ചീന്തപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ആരാന്ന് പിൽക്കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ലിഅന്നൽ വഖീഅ തഫീഹിം ബിമാഹും മിൻ ഹുബറാ അംറുഹു അളീം, കാരണം ഉലമാക്കൾക്കെതിരെ അവർ നിരപരാധികളായ ഒരു വിഷയത്തിന്റെ പേരിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുക, അവരെ ആക്ഷേപിക്കുക, അവരെ കൊച്ചാക്കുക എന്നുള്ളത് അത് നിസാരമായൊരു കാര്യമല്ല, വളരെ അപകടം പിടിച്ചൊന്നാണെന്നാണ് ഇമാം ഇബ്നു ഖസാക്കിർ റഹിമഹുല്ലാഹ് ഉലമാക്കളെ ചെറുതാക്കി കാണുന്ന, അവരെ കുറിച്ചിട്ട് അവരുടെ വില മനസ്സിലാക്കാത്ത ആളുകളെ താക്കീത് നൽകിക്കൊണ്ട് പറയുന്നത്. ഷെയ്ഖ് പറയുന്നു, ഫബഅദ അൻ അറഫ്ന അയ്യുഹൽ അഹിബ്ബ ബഅദ സിഫാത്ത്, ഈ ഒരു സിഫാത്തുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എം ബഅരി അൻ നുനസ്സില നാസ മനാസിലഹും, നാം ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനം നൽകണം, ഓരോരുത്തർക്കും അവർ അർഹിക്കുന്ന സ്ഥാനമാണ് നൽകേണ്ടത്. ഷെയ്ഖ് പറയുന്നു, വലാ നഅതഖിദ് അന്ന കുല്ല മൻ കാന ഫസീഹൻ ബലീഅൻ ഫീ ഖുതുബതിഹി മഷ്ഹൂറൻ ബൈന നാസി ബികസറത്തി ളുഹൂരിഹി അലാ ശാശാതി തലിഫാസ് ഔ കസറത്തി മുഹാളറാതിഹി ഔ കിതാബാതിഹി അന്നഹു ആലിമുൻ യുർജഉ ഇലൈഹി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഥവാ വലാ നഅതഖിദ്, നാം ഒരിക്കലും വിശ്വസിച്ചു വെക്കരുത്, ധരിച്ചു വെക്കരുത്. എന്ത്? അന്ന കുല്ല മൻ കാന ഫസീഹൻ ബലീഅൻ ഫീ ഖുതുബതിഹി, നന്നായിട്ട് ഖുതുബ പറയുന്ന ആള്, ഖുതുബയിൽ അങ്ങേറ്റം വാചാലമായിട്ട് സംസാര വൈഭവം പ്രകടമാക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ മഷ്ഹൂറൻ ബൈന നാസി ബി കസറത്തി ളുഹൂരിഹി അലാ ശാശാതി തലിഫാസ്, ടെലിവിഷൻ ചാനലുകളിലൊക്കെ സ്ഥിരമായിട്ട് മുഖം കാണിക്കുന്ന, സ്ഥിരം സാന്നിധ്യമായ ടെലിവിഷൻ ചാനലുകളിലുള്ള ആളുകൾ, അങ്ങനെയൊക്കെ പ്രസിദ്ധരായ ആളുകൾ ജനങ്ങൾക്കിടയിൽ, ഔ കസറത്തി മുഹാളറാതിഹി, അല്ലെങ്കിൽ ധാരാളം ക്ലാസുകൾ എടുത്തുകൊണ്ട് ധാരാളം പ്രസംഗങ്ങളെ കൊണ്ട് അറിയപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ട് അറിയപ്പെട്ട ആളുകൾ, ഇവരൊക്കെ അന്നഹു ആലിമുൻ യുർജഉലൈഹി, നമുക്ക് അവലംബമാക്കാൻ പറ്റിയ എന്തെങ്കിലും പ്രശ്നം വന്ന്, ഫിത്തനകൾ വന്ന് ആ സമയത്ത് അവരുടെ അഭിപ്രായം അവലംബമാക്കാൻ പറ്റിയ രീതിയിലുള്ള ആലിമികളാണ് ഇവരൊക്കെ എന്ന് നമ്മൾ ധരിച്ചു വെക്കരുത്. അങ്ങനത്തെ ഒരു വിശ്വാസം നമുക്ക് പാടില്ല, അങ്ങനത്തെ ഒരു അന്ധവിശ്വാസം നമ്മൾ വെച്ചു പുലർത്തരുതെന്നാണ് ഷെയ്ഖ് പറയുന്നത്. ഖാസത്തൻ ഫിന്നവാസിലി വൽഫിത്തനില്ലത്തി തുസീബുൽ ഉമ്മ, പ്രത്യേകിച്ച് ഫിത്തനകൾ വന്നിറങ്ങുന്ന സന്ദർഭത്തിൽ. ഇത് പറയാനുള്ള കാരണം നമ്മൾ പ്രത്യേകം പറഞ്ഞല്ലോ, കാരണം ആ സന്ദർഭത്തിലാണ് ശരിയായ ഉലമാക്കള് അവരിൽ നിന്ന് നമുക്ക് മാർഗനിർദ്ദേശം വളരെ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഏതെങ്കിലും പ്രാസംഗികമാര് അവരുടെ നിലപാടെന്താണ്, അല്ലെങ്കിൽ അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു, അതിലേക്ക് ഒന്നും ശ്രദ്ധ ചെലുത്തരുത്. അവരൊന്നും ഇത്തരം അവലംബമാക്കാൻ പറ്റിയ ആളുകളാണ്, പ്രത്യേകിച്ച് ഫിത്തനയുടെ കാലഘട്ടത്തിൽ അവലംബമാക്കാൻ പറ്റിയ ആളുകളാണ് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, അങ്ങനെ ധരിക്കാൻ പാടില്ല എന്നാണ്. فإذا أردنا النجاة بإذن الله فعلينا الرجوع في هذه المسائل إلى علمائنا الربانيين الراسخين. നമ്മൾ വിജയമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾക്ക് നിർബന്ധമായിട്ടുള്ളത്, ബാധ്യതയായിട്ടുള്ളത് ഇത്തരം റബ്ബാനികളായ ഉലമാക്കളിലേക്ക് തിരിയുക എന്നുള്ളതാണ്. അർറാസിഖീൻ, ഇരുത്തം വന്ന ഇൽമിലിൽ ഇരുത്തം വന്ന ഉലമാക്കളിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. അതുകൊണ്ടാണ് ശേഷം അദ്ദേഹം സൂറത്തു നിസായിലെ 83-ാമത്തെ ആയത്താണ് ഉദ്ധരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, വഇദാ ജാഅഹും അംറു മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി. ആ ആളുകൾക്ക് നന്മയെ കുറിച്ച് അറിയിക്കുന്ന, അതുപോലെ നിർഭയത്വത്തെ കുറിച്ച് അറിയിക്കുന്ന വിവരങ്ങളാകട്ടെ, അതല്ല എന്തെങ്കിലും അത്യാപത്ത് വരാൻ പോകുന്നതിനെ കുറിച്ച് ഉള്ള വിവരങ്ങളാകട്ടെ, ഇത് എന്ത് വന്നു കഴിഞ്ഞാലും അദാഉ ബിഹി, അതൊക്കെ ഒന്നും ഇടവും വലവും നോക്കാതെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കും, അതൊക്കെ പറഞ്ഞു നടക്കും. വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇല ഉലിൽ അംരി മിൻഹും, അവരാ കാര്യം അവർക്കിടയിലുള്ള റസൂലിലേക്കോ പ്രവാചകനിലേക്കോ അല്ലെങ്കിൽ വഇല ഉലിൽ അംർ അവരിലുള്ള ഉലിൽ അംറിലേക്കോ മടക്കിയിരുന്നെങ്കിൽ ലാലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും, ആ ഒരു കാര്യത്തെ കുറിച്ച് ഏറ്റവും സുവ്യക്തമായി ഗ്രഹിച്ചവർ, ശരിയായ നിലക്ക് മനസ്സിലാക്കിയവർ ആരാണെന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു എന്നാണ്. അഥവാ അതാ ഉലുൽ അംർ എന്നായിരിക്കും, അവരിൽപ്പെട്ട ഉലമാക്കൾ എന്നായിരിക്കും. അഥവാ ഇത്തരം വല്ല പ്രശ്നങ്ങൾ വന്ന്, അത്തരം വല്ല ചർച്ചകൾ വന്ന് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉലുൽ അംറിലേക്ക് മടക്കാനാണ് അള്ളാഹു തആല ഈ ഒരു ആയത്തിൽ പറയുന്നത്. ഖാല അല്ലാമത്തുൽ മുഫസ്സിർ അബ്ദുറഹ്മാൻ നാസിറുദ്ദീനു സഅദി, നാസിറുദ്ദീനു സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഹാദാ തഅദീബും മിനല്ലാഹി ലിഇബാദിഹി, ഈ ഒരു ആയത്തിൽ അള്ളാഹു തആല ഒരു അദബ് പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിന്റെ അടിമകൾ ഒരു അദബ് പഠിപ്പിക്കുകയാണ്. അൻഫിൾ അലിഹിം ഹാദാ ഗൈറുൽ ലായിഖ്, ഈ ഒരു ശരിയല്ലാത്ത പ്രവൃത്തിയെ തൊട്ടിട്ട് ഒരു അദബ് പഠിപ്പിക്കുകയാണ്. അഥവാ എന്തെങ്കിലും ഭയത്തെ കുറിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ, നമ്മളെ ഭയം ജനിപ്പിക്കുന്ന എന്തെങ്കിലും വാർത്തകൾ, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ട്, അതല്ലെങ്കിൽ നമ്മൾക്ക് അമ്ന് നൽകുന്ന, നമുക്ക് നിർഭയത്വത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കേട്ട്, ഇങ്ങനെ എന്ത് വാർത്തകൾ കേട്ടാലും അവര് ജനങ്ങൾക്കിടയിൽ പറഞ്ഞു നടക്കുന്നു. ഇതൊരു ശരിയായ രീതിയല്ല, ഇവിടെ ഒരു അദബ് പാലിക്കേണ്ടതുണ്ട്. ഇതിനെ കുറിച്ചിട്ടാണ് അല്ലാഹു തആല ഈ ഒരു അദബാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. വഅന്നഹു യംബഅഇ ലഹും ഇദാ ജാഅഹും അംറും മിനൽ ഉമൂരിൽ മുഹിമ്മ വൽ മസാലിഹിൽ ആമ്മ മാ യതഅല്ലഖു ബിൽ അംനി വസുറൂരിൽ മുഅ്മിനീൻ ഔ ബിൽ ഖൗഫി ലദീ ഫീഹി മുസീബത്തു അലൈഹിം അൻ യതസബ്ബതു. അവർക്ക് മുസ്ലിം ഉമ്മത്തിന്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എത്ര വലിയ വലിയ പ്രധാനപ്പെട്ട മസലകൾ, അതേപോലെ തന്നെ വലിയ വലിയ ചർച്ചകൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം, അയ്യത്ത സബ്ബത്തു, അതിലവര് കാര്യങ്ങൾ അന്വേഷിച്ചറിയണം. വലായസ്താജിലു ബി ഇഷാഅത്തി ദാലിക്കൽ ഖബർ, ആ വാർത്ത ഇങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല. ബൽ യറുദ്ദൂനഹു ഇലർ റസൂലി വ ഇലാ ഉലിൽ അംർ, റസൂലിലേക്കും ഉലിൽ അംറിലേക്കും അവർ മടക്കണം. അദ്ദേഹം പറയുന്നത് കാരണം അവരാണ് അഹുലുർ റഈ വൽ ഇൽമി വൻ നുസ്ഹി വൽ അഖ്ലി വർ റജാന, റഈന്റെയും ശരിയായ കാഴ്ചപ്പാടുള്ള ആളുകൾ ഉലമാക്കളാണ്, ഉലുൽ അംറാണ്, ഉലുൽ അംരിങ്ങളിൽപ്പെട്ട ആളുകളാണ്, അഥവാ ഉലമാക്കളും ഭരണാധികാരികളും. അതേപോലെ തന്നെ അവരാണ് മുസ്ലിം ഉമ്മത്തിനോട് നസീഹത്ത് വെച്ച് പുലർത്തുന്നവർ. അല്ലദീന യഅറിഫൂന അൽ ഉമൂറ വയഅറിഫൂന മസാലിഹഹ മസാലിഹ വളിദ്ദഹ, മസാലിഹകൾ ശരിയായ മസ്ലഹത്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞവർ അവരാണ്. ഇത് ഷെയ്ഖ് നാസിറുദ്ദീൻ സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതാണ്. എന്തായാലും ശരി, അപ്പോ ഇതാണ് ഫിത്നകളുടെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇതാണ്. ശേഷം ഷെയ്ഖ് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായിട്ടുള്ളത് ളറൂറത്തു റുജൂഇ ഇലൽ ഉലമാഇ റബ്ബാനി, ഉലമാക്കളിലേക്ക് മടങ്ങുന്നതിന്റെ, ശരിയായ റബ്ബാനികളായ ഉലമാക്കളിലേക്ക് മടങ്ങുന്നതിന്റെ പ്രാധാന്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വൽ അഖദു ബി അഖ്വാലിഹിം ഫിൽ ഫിത്നതി ഇദാ ഹാജത്ത്, ഫിത്നകൾ അടിച്ചു വീശുന്ന സമയത്ത് അത്തരം ഉലമാക്കൾ എന്ത് പറഞ്ഞ്, വലിയ വലിയ മഷായഖുമാർ, സലഫിയത്തിന്റെ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ, ഉലമാക്കൾ, ഇക്കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉലമാക്കൾ, അവരുടെ അഭിപ്രായം എന്താണെന്ന് നോക്കണം. ഫഹും അബ്സറുന്നാസി ബിഹ, കാരണം അവരാണ് ഏറ്റവും ഈ വിഷയത്തിൽ ഉൾക്കാഴ്ചയുള്ളവർ. വഅലമഹും ബി ആസാരിഹ വഅഖിബിഹ, ഓരോന്നിന്റെയും പര്യവസാനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരവരാണ്. قال الامام الحسن البصري رحمه الله الفتنة اذا اقبلت عرفها كل عالم واذا ادبرت عرفها كل جاهل. شيخ ഇവിടെ കൊടുക്കുന്നത് അത്തബഖാത്തുൽ കുബ്രയിൽ, ഇബ്നു സഅദിന്റെ തബഖാത്തുൽ കുബ്രയിൽ ഇമാം ഹസനുൽ ബസരി റഹിമഹുള്ള പറഞ്ഞ ഒരു വാചകമാണ്. الفتنة اذا اقبلت عرفها كل عالم, ഒരു ഫിത്ന അത് കടന്നു വരുന്ന സമയത്ത് അതെത്തിച്ചേരുന്നതിന് മുൻപേ ഉലമാക്കളായ ആളുകൾ, ഉലമാക്കളെല്ലാം അതിനെ തിരിച്ചറിയും, ഇതൊരു ഫിത്നയാണെന്ന്. വഇദ അദ്ബറത് അറഫഹ കുല്ലു ജാഹിൽ, എന്നാൽ അജ്ഞതയുടെ ആളുകൾ, വിവരം കെട്ട ആളുകൾ, അവര് ആ ഫിത്ന വന്നു സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു, അതിനു ശേഷം മാത്രമാണ്, അത് കടന്നുപോയതിന് ശേഷം മാത്രമാണ് അറിയുക ഇത് ഫിത്നയായിരുന്നത് എന്നാണ്. ഇത് ഹസനും ബസരിയുടെ വാക്കാണ്. സാന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മളുടെ ഈ വർത്തമാന കാലഘട്ടം, ഇതിലെ നടന്ന പല സംഭവങ്ങളും ഇതിനൊരു വലിയ സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ്. നമുക്കെന്നാ അറിയാമല്ലോ, ഇപ്പൊ ഈ ഇറാഖിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അദ്ദൗല അൽ ഇസ്ലാമിയ ഫിൽ ഇറാഖി വശാം എന്ന പേരിൽ ഒരു സംഘടന, അവര് തങ്ങളെ ഇസ്ലാമിക ഖിലാഫത്താണ് പ്രഖ്യാപിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. നമ്മളൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇവരെ കുറിച്ചിട്ട് ശ്രദ്ധിക്കുന്നത്. ഇവർ വർഷങ്ങൾക്ക് മുമ്പേ, ഏകദേശം 2004 മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു വിഭാഗമാണ്. ഇറാഖിലും അതിന്റെ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തനം ആരംഭിച്ചൊരു വിഭാഗമാണ്. നമ്മളൊക്കെ പലപ്പോഴും ഇതിന്റെ ആരംഭത്തിൽ, അഥവാ ഈ 2014 നടന്ന പ്രശ്നങ്ങളുടെ ആരംഭത്തിൽ ഇവരുടെ പല പ്രവർത്തനങ്ങളും കണ്ടിട്ട് കരുതിയിരുന്നത് ഇതൊക്കെ ഒരു ശരിയായ രീതിയിലൂടെ തന്നെ ആയിരിക്കും അവരെ പോക്കെന്നാണ്. അവര് ജാറങ്ങൾ തകർക്കലും അങ്ങനത്തെ പല പ്രവർത്തനങ്ങളും. പക്ഷെ നമുക്ക് നമ്മുടെ സലഫിയത്തിന്റെ വലിയ വലിയ ഉലമാക്കള് മുൻപേ മുന്നറിയിപ്പ് നൽകി, അവരാദ്യമേ അവരെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം, അഥവാ ഇവര് ശരിയായ ആളുകളല്ല, ഇവർ ഇസ്ലാമിന്റെ ശരിയായ ഇസ്ലാമിന്റെ ആളുകളല്ല, ഇവര് ഖവാരിജുകളാണെന്ന് പറഞ്ഞത്. ഇന്നിപ്പോ ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളും അത് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് ശരിക്കും ഇസ്ലാമിനെ സഹായിക്കാനല്ല ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ സഹായകാവുക, നേരെ മറിച്ച് ഇസ്ലാമിനെ തകർക്കാനുള്ള ഒരു കാരണമായി തീരുന്നുള്ളത്. ഇത് നമ്മളുടെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനു മുൻപും നമുക്കറിയാം, ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തില് യൂസഫുൽ കർളാവി ഒരു തൗബ നടത്തുകയുണ്ടായി, ഒരു കുറ്റമേറ്റ് പറയുകയുണ്ടായി. അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ഹിസ്ബുള്ള എന്ന പേരിൽ ഒരു സംഘടന വന്നപ്പോ അതിന്റെ ഏറ്റവും വലിയ പ്രൊമോട്ടറായിരുന്നു ഈ യൂസഫുൽ കർളാവി. ഹിസ്ബുള്ള എന്നുള്ളത് ഇസ്ലാമിന് വേണ്ടി പോരാടുന്ന വർഗാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അയാൾ പരിചയപ്പെടുത്തിയത്. ഇതിന്റെ സ്ഥാപക നേതാക്കൾ ഇവരെല്ലാവരും തന്നെ ഷിയാക്കളാണ്, റാഫിളികളാണ്. ഇപ്പോഴത്തെ ഹസൻ നസറുള്ള ആകട്ടെ, ഇവരെല്ലാവരും ഇത് ഷിയ സംഘടനയാണ് ലബനാനിലെ. പക്ഷെ ഇവര് 1970 ആ കാലഘട്ടത്തിൽ ഇവ രൂപീകരിക്കപ്പെട്ടപ്പോ ഇവരതിനൊരു സുന്നികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു പേര് നൽകി, ഹിസ്ബുള്ള. എന്നിട്ട് ഒരു സാങ്കല്പിക യുദ്ധം ഇസ്രായേലുമായിട്ട് ഇവരുണ്ടാക്കി, അങ്ങനെ പല ഇസ്രായേലിനെതിരെ പല പോരാട്ടം നടത്തിയെന്നൊക്കെ പറയപ്പെടുന്ന അള്ളാഹു അലം. ഇപ്പൊ ഇത് കണ്ടോടുകൂടിയിട്ട് കർളാവി പോലുള്ള ആളുകള് അപ്പോൾ തന്നെ ഇവയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി. കർളാവി ഇവയെ വാനോളം പുകഴ്ത്തി, ഇവർക്ക് വേണ്ടിയിട്ട് ധാരാളം സാമ്പത്തിക സ്രോതസ്സുകൾ ഒരുക്കിക്കൊടുത്ത്. അന്നേ സൗദി അറേബ്യയിലെ വലിയ വലിയ ഉലമാക്കള് അവര് പറഞ്ഞു, ഇവര് ഹിസ്ബുള്ള അല്ല, ഇവരെ പേര് നോക്കിയിട്ട് കാര്യമില്ല, ഇവരിപ്പൊ ചിരിക്കുന്നത് നോക്കിയിട്ട് കാര്യമില്ല, ഹിസ്ബുള്ള ആണെങ്കിൽ കർളാവി പോലുള്ള ആളുകളെ ചൂഷണം ചെയ്തെന്ന് തന്നെ പറയാം. അവർ പറഞ്ഞത്, ഞങ്ങള് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഷിയാക്കളാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിവേചന മനസ്ഥിതിയൊന്നുമില്ല, ഞങ്ങൾ മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്, സുന്നിയായാലും ഷിയായാലും മുസ്ലിമിന് വേണ്ടി നിൽക്കുക എന്നൊക്കെ അന്ന് അതിനുവേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നൊക്കെ അവര് പറഞ്ഞ് പെറ്റിക്കുകയും ചെയ്തു. അങ്ങനെ കർലാവി ധാരാളം കാലം ഈ 2010 വരെയും ഷിയ ഇവർക്ക് വേണ്ടി വാദിച്ചു, മറ്റുള്ളവരോടൊക്കെ ഇതിനുവേണ്ടി തർക്കിച്ചു. എന്നാൽ 2011 ആ സമയത്ത് സിറിയയിലെ നുസൈരിയ ഭരണകൂടായ ബഷാർ അൽ അസദ് അയാൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി, അവിടുത്തെ സുന്നികൾ അഹ്ലുസുന്നത്തിന്റെ ആളുകളെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി. ആ ഒരു കൂട്ടക്കൊലയിൽ ഹിസ്ബുല്ലയും കക്ഷി ചേർന്നു. ഹിസ്ബുല്ലയുടെ 6000 സൈനികർ സിറിയയിലിറങ്ങി അവര് ഈ നുസൈരിയാക്കൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു സുന്നികളോട്. അപ്പോൾ കർലാവിക്ക് മനസ്സിലായി തെറ്റുപറ്റിയെന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം ഈ അടുത്ത കാലഘട്ടത്തിൽ, കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, അദ്ദേഹം നടത്തിയ ഒരു ക്ഷമാപണക്കുറിപ്പ് നമ്മൾ പലപ്പോഴും ന്യൂസുകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാകും. അന്ന് കർലാവി പറഞ്ഞത്, എനിക്കിപ്പോൾ മനസ്സിലായി ഹിസ്ബുല്ല എന്നുള്ളത് ശരിക്കും അവർ അള്ളാഹുവിന്റെ ഹിസ്ബല്ല, അവര് ഹിസ്ബു ഷെയ്ത്വാനാണ്, ഷെയ്ത്വാന്റെ ഹിസ്ബാണ്. അവർ ഹിസ്ബുൽ ലാത്തയാണ്, ലാത്തയുടെ ഹിസ്ബാണ്, അല്ലാതെ അള്ളാഹുവിന്റെ ഹിസ്ബല്ല. മാത്രമല്ല സൗദിയിലെ വലിയ വലിയ ഉലമാക്കൾ അവർ എന്നേക്കാൾ ഈ ഒരു വിഷയത്തിൽ ഉൾക്കാഴ്ചയുള്ള ആളുകളായിരുന്നു, എന്നേക്കാൾ പക്വതയോടുകൂടിയിട്ട് ഈ ഒരു വിഷയത്തെ എടുത്തവര് സൗദിയുടെ വലിയ വലിയ ഉലമാക്കളാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായെന്ന് കർലാവി പറയുന്നുണ്ട്. ഇതൊക്കെ വർത്തമാനകാലത്തിന്റെ ഒരു സാക്ഷിയാണ്. അഥവാ റബ്ബാനികളായ ഉലമാക്കൾ അവരുടെ അത്ര ലോകത്തെ തിരിയുന്ന ആളുകൾ ഉണ്ടാകില്ല. കാരണം അവർ വിശുദ്ധ ഖുർആനും ഹദീസും പഠിക്കുന്ന ആളുകളാണ്, അതിലഗാധ ജ്ഞാനുള്ള ആളുകളാണ്. ഹസൻ ബസരി ഈ പറഞ്ഞ ഈ വാചകം ഈ കാലഘട്ടത്തിലും എത്രമാത്രം അതിന്റെ യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ വിളിച്ചോതുന്നത്. ഷെയ്ഖ് പറയുന്നു, ഫമാ അഹ്വജുന യുഹൽ ഖിറാം ഇലാ ഉലമാഇ റബ്ബാനിയീൻ സാദിഖീൻ മുത്തമസ്സിഖീന ബിൽ മൻഹജിൻ നബവി അൽ ഖവീം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വായനക്കാരെ, നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ട് ഇത്തരമൊരു ആലിമിനെ, റബ്ബാനിയായ ആലിമീങ്ങളെ, സലഫിന്റെ മൻഹജ് മുറുകെ പിടിക്കുന്ന ആലിമീങ്ങളെ. ലിയ അഖുദു ബിയദി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ കൈ പിടിക്കുവാൻ വേണ്ടിയിട്ട്, ഇല തൊരീഖിൽ മുസ്തഖീം, ശരിയായ വഴിയിലേക്ക് ഈ ഉമ്മത്തിനെ കൈ പിടിച്ച് ആനയിക്കാൻ വേണ്ടിയിട്ട് അത്തരം ഉലമാക്കൾ, റബ്ബാനികളായ ഉലമാക്കൾ നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ട്. وأخيرا أحببت أن أختم هذه الذكرى بفتوى أحد العلماء الربانيين نحسبه والله حسيبه. ഈയൊരു ലേഖനം ഞാൻ അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത്, ഇക്കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കുന്ന റബ്ബാനികളായ ഉലമാക്കളിൽ പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മഹാപണ്ഡിതന്റെ ഫത്വയോട് കൂടിയിട്ടാണ്. അല വഹുവ ഷെയ്ഖ് അൽ അല്ലാമ സാലിഹ് അൽ ഫൗസാൻ അലൂ ഹൈഅത്ത് കിബാരുൽ ഉലമ ബി സൗദിയ, സൗദി അറേബ്യയിലെ കിബാറുൽ ഉലമയുടെ അംഗമായ ഷെയ്ഖ് സ്വാലി അൽ ഫൗസാന്റെ ഒരു ഫത്വയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ലേഖനം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ്. അൻ സിഫാത്തി ആലിമുർ റബ്ബാനി അൽ ഹഖീഖി കൈഫ യുഅറഫ്, ശരിയായ ഒരു ആലിമുർ റബ്ബാനി, റബ്ബാനിയായ ഒരു ആലിമിനെ എങ്ങനെ മനസ്സിലാക്കുമെന്നതിനെ കുറിച്ച് അദ്ദേഹം നൽകിയ ഒരു ഫത്വ, ആ ഫത്വ പറഞ്ഞുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടപ്പോ ഫഅജാബ റഹിമഹുല്ല, അദ്ദേഹം മറുപടി നൽകി, അൽ ആലിമുർ റബ്ബാനി യത്തസിഫു ബിസിഫത്തൈൻ, ആലിമുർ റബ്ബാനി, റബ്ബാനിയായ ആലിമിന് രണ്ടോളം സിഫത്തുകൾ എന്തായിരിക്കും, രണ്ടോളം ഗുണങ്ങൾ. ഒന്ന് ഖശിയത്തുല്ലാഹി ജല്ലവാള, അവർ അള്ളാഹുവിനെ ഖുശു വെച്ച് പുലർത്തുന്നവരായിരിക്കും. അള്ളാഹു തആല സൂറത്ത് ഫാത്തിറിന്റെ 28 ആയത്തിൽ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണെന്ന് അള്ളാഹു തആല പറഞ്ഞല്ലോ. യഖ്ഷ റബ്ബ സുബ്ഹാനഹു വതആല വയഅലമു ബിഇൽമിഹി വയഖ്ലിസു ലില്ലാ, അവര് അള്ളാഹുവിനെ ഭയപ്പെടും, അതുകൊണ്ട് തന്നെ അവര് മനസ്സിലാക്കിയ ഇൽമിനനുസരിച്ച് അവര് അമല് ചെയ്യും. രണ്ടാമത്തെ ഗുണം യുറബ്ബി അന്നാസ അലൽ ഖൈർ, അവര് ഖൈറിന്റെ വിഷയത്തിൽ ജനങ്ങളെ സംസ്കരിക്കും, ഖൈറിന് വേണ്ടി ശിക്ഷണം നൽകും. സൂറത്തു ആലിമ്രാനിന്റെ 79 ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞു, വലാകിൻ കൂനു റബ്ബാനിയീന, ബിമാ കുന്തും തുഅല്ലിമൂൻ അൽ കിതാബ വബിമാ കുന്തും തദ്റസൂൻ, നമ്മൾ നേരത്തെ ഉദ്ധരിച്ച ആയത്ത്, നിങ്ങൾ റബ്ബാനികളാകണമെന്ന് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ആ ഒരു ആയത്താണ് അദ്ദേഹം ഇതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. ഫയുറബ്ബി അന്നാസ അലൽ ഇൽമി വയതദറജു ബിഹിം ഷൈഅൻ ഫഷൈഅൻ, അങ്ങനെ ജനങ്ങളെ ഇൽമിന്റെ വിഷയത്തിൽ അവർ സംസ്കരിക്കും, ശിക്ഷണം നൽകും, പടിപടിയായിക്കൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശം നൽകും. വലിഹാദ ഖാല ബഅലു സലഫ്, അതുകൊണ്ടാണ് ചില സലഫുകളായ ആളുകൾ മറുപടി നൽകി പറഞ്ഞത്, അൽ ആലിമുർ റബ്ബാനി ഹുവല്ലദീ യുറബ്ബി അന്നാസ ബിസ്ഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി. റബ്ബാനിയായ ഒരു ആലിം എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജനങ്ങളെ ശിക്ഷണം നൽകും, ജനങ്ങൾക്ക് തർബിയത്ത് നൽകും. ബിസ്ഗാരിൽ ഇൽമി, പ്രാഥമികമായ വിവരങ്ങൾ നൽകിക്കൊണ്ട്, ഖബ്ല കിബാരിഹി, അതിനേക്കാൾ വലിയ വലിയ ഇൽമു നൽകുന്നതിനേക്കാൾ മുൻപ് പ്രാഥമികമായ വിവരം നൽകിക്കൊണ്ട് അവരെ ശിക്ഷണം നൽകുന്നതാണ് ശരിയായ ആലിമെന്ന് റബ്ബാനിയായ ആലിമിനെ കുറിച്ച് സലഫുകൾ പറഞ്ഞതാണ്. ഹാദഹു അൽ ആലിമുർ റബ്ബാനി, ഇതാണ് ആലിമുർ റബ്ബാനി. യഖ്ഷല്ലാഹ അവ്വലൻ വയുറബ്ബി അന്നാസ വയതദറജു ബിഹിം, അദ്ദേഹം ഒന്നാമതായി അള്ളാഹുവിനെ ഭയപ്പെടും, മാത്രമല്ല ഘട്ടം ഘട്ടമായി കൊണ്ട് ജനങ്ങൾക്ക് ഇൽമു നൽകും. ഷൈഅൻ ഫഷൈഅൻ, പ്രാഥമികമായ വിവരം ആദ്യം നൽകി, ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം നൽകി നൽകി നൽകിക്കൊണ്ട് അവരെ കൈപിടിച്ചുയർത്തും ഇൽമിന്റെ മേഖലയിലേക്ക്. വലാ യശുക്കു അലൈഹിം വലാ യുൽഖി അലൈഹിം ഉൽഇൽമു ജുംലതൻ വാഹിദതൻ ഫയുഅജിസുഹും, ഒറ്റയടിക്ക് തന്നെ എല്ലാ വിവരങ്ങളും അവർക്ക് പറഞ്ഞുകൊടുത്തിട്ട് അവർക്ക് ഇതെല്ലാം താങ്ങാൻ കഴിയാത്ത രീതിയിൽ അത്തരം ഒരവസ്ഥയിലേക്ക് അവരെ നയിക്കുകയില്ല. യതദറജു ബിഹിം വയർഫഖു ബിഹിം വയസ്ബിറു അലാ ദാലിക്, അവരെ വളർത്തിക്കൊണ്ടുവരുന്നവർ അവരെ അങ്ങേറ്റം ക്ഷമ കാണിക്കുകയും ചെയ്യും. എത്ര സാധാരണക്കാരനായാലും ശരി, അവനെ പഠിപ്പിച്ചെടുക്കുന്നതിൽ അങ്ങേറ്റം ക്ഷമയും അങ്ങേറ്റം സഹനം പുലർത്തുകയും ചെയ്യും. ഹത്തായസുല ബിഹിം ഇലാ തുരീഖി സലാമ, അങ്ങനെ അവസാനം അവര് സലാമത്തിന്റെ സുരക്ഷിതമായൊരു വഴിയിലേക്ക് എത്തുന്നതുവരെ. ഫയക്കൂനു ലഹു അജ്റുഹു വ അജ്റുഹും, അങ്ങനെ ആ ഒരു ചെയ്ത് പ്രവർത്തിക്ക് അവർക്കും ഈ ആലിമിനും അള്ളാഹുവിന്റെ കൂലി കിട്ടും. അതേപോലെ തന്നെ ആ ആളുകൾക്കും അള്ളാഹുവിന്റെ കൂലി കിട്ടും. ഇത് ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഒരു മുഹാലർ, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ, ഉസൂലു തലഖി അലിൽ വലവാബിത്തുഹു എന്ന ക്ലാസ്സിൽ ചോദിക്കപ്പെട്ട ചോദ്യത്തിന് നൽകിയ മറുപടിയാണ്. ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഈ ലേഖനം അവസാനിപ്പിച്ച ഒരു കാര്യം ഈ ഒരു ഫത്വയോട് കൂടിയിട്ടാണ്. ശേഷം ഷെയ്ഖ് പറയുന്നു, വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബീ അജ്മഈൻ. ഇവിടെ ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ, ഇദ്ദേഹത്തിന്റെ ഒരു സംഭവം, ഇപ്പോ ഇന്ന് നമ്മൾ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, യുദ്ധം, നുസൈരിയ വിഭാഗമായിട്ട് നടക്കുന്ന ഒരു യുദ്ധം, ഈ ഒരു കാലഘട്ടത്തിൽ പക്ഷെ അതൊരു വളരെയധികം ദയനീയമായ ഒരു പര്യവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ ആ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ, സുന്നികളായ ആളുകൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട ചില ഗ്രൂപ്പുകൾ, അവര് ഓരോരുത്തരും അവരുടെ ഹിസ്ബി അവരുടെ കക്ഷിക്ക് വേണ്ടിയിട്ട് പോരാടുകയും അവസാനം ഇപ്പൊ യുദ്ധം കേവലം ഇവർക്കിടയിൽ മാത്രമല്ല, നുസൈരികളുമായിട്ട് മാത്രമല്ല യുദ്ധം നടക്കുന്നത്, നേരെ മറിച്ച് ഈ നുസൈരികളുമായിട്ട് പോരാടുന്ന ആളുകൾക്കിടയിലേക്ക് യുദ്ധത്തി. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഇത് ആദ്യത്തിൽ ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സിറിയയിൽ നടക്കുന്നത് ഒരു ഫിത്തനയാണെന്നാണ്. പക്ഷെ അന്നത് സ്വാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ എതിർത്തു. സ്വാലിഹ് അൽ ഫൗസാൻ അത് വലിയ ഒരു അബദ്ധം, അപരാധം പറഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയ്ക്ക് എല്ലാവരും എതിർത്തു. പക്ഷേ ഇന്ന് ആ ഒരു യുദ്ധത്തിലേക്ക് അതിലേക്ക് ശ്രദ്ധിക്കുന്ന പലരും രഹസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയൊരു ഫിത്തനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അഥവാ ഇന്നത്തെ ദായിഷ്, ദൗല അൽ ഇസ്ലാമിയ ഫിലിറാക്കി വശാം എന്നുള്ള സംഘടന, ഇതേപോലെ തന്നെ ജുബഹത്തുൽ മിസ്റ, അതേപോലെ തന്നെ ഫ്രീ സിറിയൻ ആർമി, അൽ ജെയ്ഷുൽ ഹുർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആർമികൾ, ഇവർ തമ്മിൽ തന്നെ പരസ്പരം അങ്ങോട്ടും പോരാടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ബഷാർ അൽ അസദിന്റെ ഭാഗത്തുനിന്ന് വേറെ ആക്രമണം. ഇങ്ങനെ മൊത്തത്തിൽ മുസ്ലിം ധാരാളം നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിം സ്ത്രീകളും കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്വാലിഹ് അൽ ഫൗസാൻ അന്ന് പറഞ്ഞതാണിത്, ഇതൊരു ഫിത്തനയാണെന്നുള്ളത്. അപ്പൊ ഇതും നമുക്ക് നമ്മൾ ഈ ഷെയ്ഖ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള തെളിവാണ്. മാത്രമല്ല ഇതിൽ തന്നെ നമ്മൾ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ജനങ്ങളെ പടിപടിയായിക്കൊണ്ട് തർബിയത്ത് നൽകുക എന്നുള്ളത്. നമുക്ക് വലിയ വലിയ ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ശൈലി കാണാൻ കഴിയും. അവർ കേവലം വലിയ വലിയ ആളുകൾക്കുള്ള ഗ്രന്ഥങ്ങൾ മാത്രമല്ല എഴുതിയിരിക്കുന്നത്, വലിയ വലിയ ദീന് പഠിച്ച ആളുകൾക്ക് മാത്രമല്ല കിബാറുകളായ ഉലമാക്കൾ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. നേരെ മറിച്ച് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്കും അവരവരുടെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥം എഴുതാൻ വേണ്ടി സമയം നീക്കിവെച്ചതായിട്ട് കാണാൻ കഴിയും. ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കി തന്നെ നമുക്കറിയാമല്ലോ, ഉസൂലു സലാസ പോലെ, അതേപോലെ തന്നെ കിതാബു തൗഹീദ് പോലെ, കശ്ഫു ശുബഹാത്ത് പോലെ, ഇതൊക്കെ ഏറ്റവും പ്രാഥമികമായിട്ട് ജനങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളാണ്. നമ്മളെ ചില സഹോദരന്മാർ മനസ്സിലാക്കിയതുപോലെ ഇതൊക്കെ വലിയ വലിയ മതവിദ്യാർത്ഥികൾ പഠിക്കേണ്ട ഗ്രന്ഥമെന്നല്ല, അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി എഴുതിയ ഗ്രന്ഥമാണ് ഉസൂലു സലാസ, അഥവാ ഖബറിൽ ചോദിക്കുന്ന 3 ചോദ്യങ്ങളെ കുറിച്ച് എഴുതിയത്. അപ്പൊ ഇവര് അവരുടെ ഗ്രന്ഥങ്ങളെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സമയം അത് സാധാരണക്കാർക്ക് കൂടി നീക്കിവെച്ചിരുന്നു. ഇതുപോലെ തന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ദുറൂസുൻ മുഹിമ്മ ലിആമത്തിൽ ഉമ്മ, സാധാരണക്കാർക്കുള്ള സുപ്രധാനമായ പാഠങ്ങൾ, അതൊക്കെ വായിച്ചു നോക്കിയാൽ തന്നെ അറിയാം ഷെയ്ഖ് ഇബ്നു ബാസ് കാലഘട്ടത്തിലെ വലിയ ഇമാമാണ്. എന്നാലും അദ്ദേഹം അത് എഴുതിയിരിക്കുന്ന വിഷയങ്ങളോ ഏറ്റവും നമുക്കൊക്കെ നിസ്സാരമെന്ന് പറയാവുന്ന എന്നാൽ വളരെ പ്രധാനപ്പെട്ട നമസ്കാരത്തിന്റെ റുക്കനും തൗഹീദിന്റെ ഇനങ്ങളും ഇതുപോലെ തന്നെ പ്രാഥമികമായി നാം പഠിച്ചിരിക്കേണ്ട വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളും, ഇപ്പൊ ഈ ഒരു ശൈലി ഉലമാക്കൾക്ക് മുന്നേ ഉണ്ട്. ഉലമാക്കളുടെ ഗ്രന്ഥങ്ങളിലും ഈ ഒരു ശൈലി കാണാൻ കഴിയും. അഥവാ ഓരോരുത്തർക്കും വേണ്ടത് വേണ്ട സമയത്ത് നൽകുക, വേണ്ട വിവരങ്ങൾ വേണ്ട സമയത്ത് പഠിപ്പിക്കുക എന്നുള്ള ശൈലി. എന്തായാലും ശരി, ഇത്തരം ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ പരമാവധി പഠിക്കുവാനും റബ്ബാനികളായ ഉലമാക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ അവലംബാക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.